നാരായണാഖില ഗുരുവോ ഭഗവാൻ നമസ്തേ. ഗുരുവായൂരപ്പനെ സ്മരിക്കുന്നത് തന്നെ മനസ്സുകൊണ്ട് അദ്ദേഹമായിട്ട് ഐക്യം പ്രാപിക്കലാണെന്ന് വേണം പറയാൻ. ഭഗവാനെ എന്നല്ല, നമുക്കിഷ്ടമുള്ള ഏത് ദേവനെയാണെങ്കിലും അല്ലെങ്കിൽ ദേവിയാണെങ്കിലും നമ്മൾ സ്മരിക്കുക, ആ ദേവനെ ഓർക്കുക എന്ന് തന്നെ ആ പറഞ്ഞ അതിൻ്റെ അർത്ഥം നമ്മുടെ മനസ്സും ആ ദേവനും അല്ലെങ്കിൽ ആ ദേവിയുമായിട്ട് ഐക്യം പ്രാപിക്കലാണ്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് തന്നെ ആ ദേവനോ ആ ദേവിയുമായിട്ട് തീരുന്നതാണ്. അപ്പോൾ ഗുരുവായൂരപ്പനെ വിചാരിക്കുക, ഗുരുവായൂരപ്പനെക്കുറിച്ച് ആലോചിക്കുക എന്ന് പറയുമ്പോൾ ഭഗവാന്റെ ആ വിഗ്രഹത്തിനെക്കുറിച്ച് അല്ലെങ്കിൽ ഭഗവാന്റെ ആ മംഗളമായിട്ടുള്ള ഒരു മംഗളകരമായിട്ടുള്ള രൂപത്തിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ നമ്മൾ ആ സമയത്തെ ചിന്ത അതാണ് എന്നുള്ളത് കൊണ്ട് ആ ചിന്ത ഗുരുവായൂരപ്പനായിട്ട് തീരുകയാണ്. അപ്പോൾ അദ്ദേഹത്തിലേക്കുള്ള നമ്മുടെ ആ ചിന്തയുടെ പ്രവാഹം അല്ലെങ്കിൽ ആ ഒഴുക്ക് എത്രത്തോളം താഴ്ചയുള്ളതും മുറിയാത്തതും ആണോ അത്രയും നമ്മുടെ അകത്തെ ആ അന്ധകരണം എന്ന് പറയുന്ന നമ്മുടെ ആ മനസ്സിനെ, മനസ്സിൻ്റെ ഉൾത്തളങ്ങളെ നശിപ്പിക്കുന്ന വിചാരങ്ങൾ കെട്ടടങ്ങണം. ഇടമുറിയാതെ ചിന്തിക്കുക ഭഗവാനെ. ഏറ്റവും സ്നേഹത്തോടെയും കൗതുകത്തോടെയും ഭക്തിയോടും കൂടിയിട്ട് ചിന്തിക്കുക. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രിയപ്പെട്ട വസ്തു നിന്ന് നമ്മുടെ മനസ്സ് പുറത്തേക്ക് പോവില്ല. അത് ധാരമുറിയാതെ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് അത്രയും നേരം നമ്മുടെ മനസ്സ് ഭഗവാന്റെ രൂപമെടുത്ത് നിൽക്കും. അത്രത്തോളം ആ വിചാരധാര നല്ല ഒഴുക്കായിട്ട് വരികയും ചെയ്യും. അങ്ങനെ ആ ഒഴുക്കായിട്ട് വരുമ്പോൾ നമ്മൾ ഒരു പാത്രത്തിൽ എണ്ണ എടുത്തിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് ധാരമുറിയാണ്ട് ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഒരു ഇഫക്റ്റ് കണ്ടിട്ടില്ലേ? അതുപോലെ ഒരു തുടർച്ചയുണ്ടാവും. അങ്ങനെ ആ തുടർച്ച ആകുമ്പോഴാണ് അതിനെ നമ്മൾ ധ്യാനം എന്ന് വിളിക്കുന്നത്. അതുവരെ ഭഗവാന്റെ രൂപത്തിനെ നമ്മൾ ചിന്തിക്കുന്നതൊക്കെ ധാരണയാണ്. ഭഗവാന്റെ രൂപം കുറച്ച് ചിന്തിക്കും, അപ്പോഴേക്കും മനസ്സ് വേദനയിലേക്ക് മാറിപ്പോവും, വീണ്ടും തിരിച്ചു കൊണ്ടുവരും, വീണ്ടും മാറിപ്പോവും. അങ്ങനെ അല്ലാതെ ആ രൂപത്തിൽ തന്നെ ഇങ്ങനെ മനസ്സിങ്ങനെ ഉറച്ചു നിൽക്കുന്ന അവസ്ഥ, ആ അവസ്ഥ വരുമ്പോഴാണ് ധ്യാനമാവുക. ആ ധ്യാനം എത്രത്തോളം ഡെപ്തിലേക്ക് പോകണോ, എത്രത്തോളം അഗാധമാവണോ, അപ്പോൾ അത്രത്തോളം നമ്മുടെ മനസ്സ് ആ ധ്യാന ലക്ഷ്യമായിട്ട് ഐക്യം പ്രാപിക്കും. മനസ്സ് ആ ധ്യാന ലക്ഷ്യം അഥവാ ഗുരുവായൂരപ്പനായിട്ട് മാറുകയാണ്. അവസാനം എന്താ സംഭവിക്കുക? ആ വസ്തുവിൽ അല്ലെങ്കിൽ ആ രൂപത്തിൽ അതല്ലെങ്കിൽ നമ്മുടെ ആ ഗുരുവായൂരപ്പനിൽ നമ്മുടെ മനസ്സങ്ങോട്ട് ലയിക്കുന്ന അവസ്ഥയാണ് സമാധി എന്ന് നമ്മൾ വിളിക്കുന്നത്. അത് ബോധത്തിൻ്റെ അപ്പുറത്തുള്ളൊരവസ്ഥയാണ്, ബോധാതീതമായിട്ടൊരവസ്ഥയാണ്. അപ്പം ആ സമയത്ത് മാത്രമാണ് നമ്മുടെ ആത്മാവിൻ്റെ യഥാർത്ഥത്തിലുള്ള ആ ഭാവം, സ്വഭാവം, ആ ബ്രഹ്മബോധം പൂർണ്ണമായിട്ടും നമുക്ക് അനുഭവപ്പെടുള്ളൂ. ഇതിനെ തന്നെയാണ് നമ്മൾ ഈശ്വരപ്രാപ്തി, സാക്ഷാത്കാരം, നിർവാണം എന്നൊക്കെ പറയണം. അങ്ങനെ ബ്രഹ്മസാക്ഷാത്കാരം കൈവന്ന ഒരാൾക്ക് മാത്രമേ അയാളുടെ എല്ലാ ആഗ്രഹങ്ങളും അടങ്ങി ഇനി കൂടുതൽ കാര്യങ്ങൾ, ലൗകിക കാര്യങ്ങളിൽ ഏർപ്പെടാനുള്ള വാസനകളുടെയൊക്കെ അടിവേരടക്കം അലിഞ്ഞുപോയി, അയാൾക്കുള്ള സകല സംശയങ്ങളും എന്നേക്കുമായിട്ട് മാറി, അയാൾക്കുള്ള എല്ലാ കർമ്മഫലങ്ങളും, അത് പുണ്യാവട്ടെ പാപാവട്ടെ, അതൊക്കെ ക്ഷയിച്ചില്ലാതായി, സകലവിധ സാംസാരികമായിട്ടുള്ള ക്ലേശങ്ങളും അയാളെ ബാധിക്കാതിരിക്കുകയുള്ളൂ. ക്ലേശങ്ങൾ അവസാനിക്കില്ല മനുഷ്യന്, പക്ഷെ ബാധിക്കാതിരിക്കുക എന്നൊരവസ്ഥയിലെത്താൻ പറ്റും. ഇത് ഉപനിഷത്തുകളിൽ പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്. ഈശ്വരപ്രാപ്തിക്കുള്ള ഒന്നാമത്തെ പടി എന്ന് പറഞ്ഞാൽ ആ ദേവനെ അല്ലെങ്കിൽ ആ ദേവിയെ നമ്മൾ നിരന്തരമായിട്ട് ചിന്തിക്കുക. ഇനി അരൂപമായിട്ടാണെങ്കിൽ അങ്ങനെ, ഓംകാരമായിട്ടാണെങ്കിൽ അങ്ങനെ, ഒരു വെളിച്ചമായിട്ടാണെങ്കിൽ അങ്ങനെ, എന്തോ ആയിക്കോട്ടെ, നമ്മളിപ്പോൾ ഗുരുവായൂരപ്പനാണ് നമ്മുടെ പ്രതിവാദി വിഷയം. അപ്പോൾ ഗുരുവായൂരപ്പനെ നിരന്തരമായിട്ട് ചിന്തിക്കുക. ഭഗവാനോട് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത് അതാണ്. ഭഗവാനെ ഭക്തി തരണേ നമ്മൾ പറയും, വളരെ നല്ലതാണ്, പക്ഷേ അതിനെ കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ട് പറഞ്ഞു നോക്കൂ. ഭക്തി തരണേ എന്ന് പറയുമ്പോൾ ഭക്തി നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നില്ല. ഡിഫൈൻ ചെയ്യാൻ പറ്റാത്തതിനെ, നമുക്ക് തന്നെ ഡിഫൈൻ ചെയ്യാൻ പറ്റാത്തതിനെ എങ്ങനെയാണ് നമ്മൾ ഭഗവാനോട് ചോദിക്കുക? നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റണം, നമുക്കതിനെ വിശദീകരിക്കാൻ പറ്റണം, നമ്മളോട് തന്നെ വിശദീകരിക്കാൻ പറ്റണം. അപ്പോൾ അതിനെ നമ്മൾ പ്രായോഗികമായിട്ട് പറയുക. ഭഗവാനെ, അങ്ങയുടെ നിരന്തര സ്മരണ തരണേ. ഗുരുവായൂരപ്പ, അങ്ങയെ സദാ സ്മരിച്ചുകൊണ്ടിരിക്കാൻ സാധിക്കണേ. ഞാൻ എന്ത് ചെയ്യുമ്പോഴും അങ്ങയുടെ സ്മരണ എനിക്കുണ്ടാവണേ. നിരന്തരം സ്മരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നിത്യകർമ്മങ്ങളിൽ നിന്ന്, നമ്മുടെ ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള നിത്യേനയുള്ള കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതല്ല. നിരന്തരമായിട്ട് സ്മരിക്കുക, നിരന്തരം, അന്തരം ഗ്യാപ്പില്ലാണ്ട് നിരന്തരമായിട്ട് ഒട്ടും ഗ്യാപ്പ് കൊടുക്കാതെ സ്മരിച്ചുകൊണ്ടേയിരിക്കുക, അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. ആ ആദ്യത്തെ ഘട്ടം കഴിഞ്ഞാൽ രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഇതുകൊണ്ട് കിട്ടുന്ന മനസ്സിൻ്റെ പ്രശാന്തതയാണ്. പ്രശാന്തത, വെറും ശാന്തതയല്ല, പ്രശാന്തതയാണ്. രണ്ടർത്ഥത്തിലെടുക്കാം. നമുക്ക് ജന്മനാ പണ്ടേ ഉണ്ടായിരുന്ന ശാന്തത, അത് നമുക്ക് മറന്നുപോയതാണ്, നമുക്ക് നഷ്ടപ്പെട്ടു പോയത്, ആ അർത്ഥത്തിൽ പ്രശാന്തത, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശാന്തി, അങ്ങനെയും അർത്ഥമെടുക്കാം. അപ്പോൾ ഭഗവാനെ നിരന്തരമായിട്ട് ഗുരുവായൂരപ്പൻ്റെ ആ രൂപം ഇങ്ങനെ സ്മരിച്ച് 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 ആ ധ്യാനം ഉറച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിന് വിശദീകരിക്കാനാവാത്ത ഒരു ശാന്തി അഥവാ പ്രശാന്തത വരും. മൂന്നാമത്തെ പടി എന്ന് പറയുന്നത് ആ ധ്യാനം തന്നെയാണ്. ആ ധ്യാനം അനുസ്യൂതമായിട്ട് തീരും, മനസ്സ് ശാന്താവും, ഭഗവാൻകൽ മനസ്സുറയ്ക്കും. ആ അവസ്ഥയിൽ ഞാൻ നേരത്തെ എണ്ണ ഒരു പാത്രത്തിൽ നിന്ന് വേറൊരു പാത്രത്തേക്ക് പകരുമ്പോൾ ഉണ്ടാവുന്ന പോലെ ധാരമുറിയാതെയുള്ള അവസ്ഥയിൽ ഭഗവാൻ നമ്മളിൽ അങ്ങോട്ട് നിറഞ്ഞു നിൽക്കുമ്പോൾ അതിനെ നമ്മൾ ഗുരുവായൂരപ്പ ധ്യാനം എന്ന് പറയും. സമാധി എന്ന് പറയുന്നത് ആ ഭഗവാങ്കൽ നമ്മുടെ മനസ്സങ്ങോട് ലയിക്കുന്നതാണ്. അത് അല്പനേരത്തേക്ക്, ചിലപ്പോൾ കുറച്ച് സെക്കൻഡുകളേ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ കുറച്ചധികം നേരം നിന്നു വരും, ചിലപ്പോൾ എന്നേക്കുമായിട്ടും ലയിച്ചു എന്ന് വരും. അപ്പോൾ ഇതൊന്നും പടിപടിയായിട്ടല്ലാണ്ട് ഒരൊറ്റ ചാട്ടത്തിൽ നമുക്ക് എത്താൻ പറ്റില്ല എന്നാണ് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിരന്തരമായിട്ടുള്ള ഈശ്വരസ്മരണയിൽ ആരംഭിച്ചിട്ട് ആ ഈശ്വരങ്കൽ ലയിച്ചു ചേരുക, സദാ ഗുരുവായൂരപ്പൻ്റെ രൂപം സ്മരിച്ച് 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 അവസാനം ഭഗവാങ്കൽ തന്നെ ലയിക്കുക. അപ്പോൾ തുടക്കം ഈശ്വരസ്മരണയാണ്, അതിൻ്റെ അവസാനത്തെ ഘട്ടമാണ് ഈശ്വര സാക്ഷാത്കാരം. അപ്പോൾ ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് എത്തണമെങ്കിൽ നിരന്തരമായിട്ടുള്ള ഈശ്വരസ്മരണമാണ്. ആ നിരന്തരമായിട്ടുള്ള ഈശ്വരസ്മരണ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ചില ഡിവൈസുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, ചില ഉപകരണങ്ങളൊക്കെ ഉണ്ട്. അതിലൊന്നാണ് പ്രധാനപ്പെട്ടത്, ഒന്നല്ല പ്രധാനപ്പെട്ടത്, മന്ത്രജപം അല്ലെങ്കിൽ നാമജപം. ഈ നാമജപം, ധ്യാനം, ആരാധന, ഇതൊക്കെ എന്തിനുണ്ടാക്കിയിരിക്കണം വെച്ചാൽ നിരന്തരമായിട്ട് അഭ്യാസം കൊണ്ട് നമ്മുടെ ഈശ്വരചിന്ത നമ്മുടെ മനസ്സിൽ വരുന്നതിനാണ്. ഞാൻ മുമ്പൊരിക്കൽ, കുറേ കാലം മുമ്പ് ഞാനൊരു ഒരു ഇൻട്രാക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, യാദൃശ്യമായിട്ട് പറയാനിടയാണ്, ഭക്തി എന്നത് ഒരു നിരന്തരാഭ്യാസത്തിൻ്റെയാണ്, നിത്യേന അഭ്യസിക്കേണ്ടതാണ്. നിരന്തരാഭ്യാസം നിരന്തരമായിട്ടുള്ള ഈശ്വരസ്മരണയുടെ ഔട്ട്പുട്ടാണ്, അതിൻ്റെ റിസൾട്ടാണ് ഭക്തി. അത് നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കുന്ന ആനന്ദമാണ് ഭക്തി, ആ നിരന്തരാഭ്യാസം. അപ്പോൾ ഈശ്വരചിന്ത നന്നായി വേര് പിടിക്കണമെങ്കിൽ, അത് അനുസ്യൂതമായി തീരണമെങ്കിൽ നമുക്ക് നിരന്തരാഭ്യാസം വേണം. ഈ കാരണം കൊണ്ട് മാത്രം ഇഷ്ടമൂർത്തിയുടെ പവിത്ര മന്ത്രം മാനസികമായിട്ട് ദിവസേന വളരെക്കാലം ഉരുവിടേണ്ടത് ഏറ്റവും ആവശ്യമാണ്. നമ്മളെപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും ആലോചിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളുടെ എന്തൊക്കെയോ മുദ്രകൾ എവിടെയൊക്കെയോ മനസ്സിൽ പതിയുന്നുണ്ട്. അവ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ മാഞ്ഞു പോയി എന്നൊക്കെ തോന്നിയാലും അത് നമ്മുടെ ഒരു പൂർവ്വ സംസ്കാരത്തിൻ്റെയൊക്കെ രൂപത്തിൽ അവിടെ പിന്നെയും തങ്ങി നിൽക്കും. അങ്ങനെയാണ് നമ്മുടെ പല ജന്മങ്ങളിലുള്ള പല കാര്യങ്ങളും ഒരു സൂക്ഷ്മരൂപത്തിൽ നമ്മളിൽ തന്നെ തങ്ങി നിൽക്കുന്നത്, ഓരോ വിത്തുകൾ പോലെയാണ്. അതിനനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷം, ഒരു സാഹചര്യം വന്നാൽ നമ്മൾ അറിയാണ്ട് തന്നെ അവ വീണ്ടും തലയുയർത്തും. അങ്ങനെ നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ ഒക്കെ നമ്മളെ പ്രേരിപ്പിക്കും. ഇപ്പോൾ നമ്മൾ തന്നെ ചിലപ്പോൾ പറയാറില്ലേ, അയ്യോ ആ സമയത്ത് ഞാൻ എന്താ അങ്ങനെ പ്രവർത്തിച്ചതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു, ഞാൻ അങ്ങനത്തെ ഒരാളല്ല സാധാരണ, ഞാൻ അങ്ങനെ ബിഹേവ് ചെയ്യാറില്ല, പക്ഷെ ഞാൻ ആ സമയത്ത് അങ്ങനെ പ്രവർത്തിച്ചു പോയി, എനിക്ക് തന്നെ എൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയി എന്നൊക്കെ നമ്മൾ പറയും. അതിൻ്റെ പ്രധാന കാരണം നമ്മുടെ പൂർവ്വമായിട്ട് ഇങ്ങനെ കടന്നിട്ടുള്ള വാസനകളാണ്. അപ്പോൾ ചീത്ത വാസനകൾ ശക്തിയേറിയിട്ടുള്ളതായിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ വളരെ മോശപ്പെട്ട വഴിക്കും. നല്ല വാസനകളും സുശക്തമാണ് അതേസമയം എന്നുണ്ടെങ്കിൽ അത് നമ്മളെ നല്ല വഴിക്കും. ഈ നല്ല വഴി എന്ന് പറഞ്ഞാൽ ഈശ്വരൻ്റെ വഴി, ഈശ്വരൻ്റെ അല്ലാത്ത വഴിയാണ് തെറ്റായിട്ടുള്ള വഴി. പ്രപഞ്ചത്തിൽ ഭഗവാനാണ് ശരി, വേറെ ഒന്നും ശരിയായിട്ടുള്ളതില്ല. ആ ഭഗവാന്റെ വഴിയാണ് നന്മ എന്ന് പറയുന്നത്. അപ്പോൾ സദ്വാസനകൾ നല്ല വഴിക്കും, ദുർവാസനകൾ ദുഷ്ടവഴിക്കും കൊണ്ട്, മോശപ്പെട്ട വഴിക്കും നമ്മളെ കൊണ്ടുപോകും. അതുകൊണ്ട് എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, തെറ്റ് ചെയ്യണവൻ കൂടുതൽ തെറ്റുകളിലേക്ക് വലിച്ചഴക്കപ്പെടും. അതേസമയം ആധ്യാത്മികമായിട്ടുള്ള അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് നല്ലോണം അധ്വാനം ചെയ്യണ ഒരാളാണെങ്കിൽ ആ വഴിക്ക് വളരെ വേഗത്തിൽ പുരോഗമിക്കുകയും ചെയ്യും. ഇപ്പം ഗുരുവായൂരപ്പനെ സാക്ഷാത്കരിക്കണം, ഭഗവാനെ ലയിക്കണം, അല്ലെങ്കിൽ ഭഗവാന്റെ ദർശനം കിട്ടണം, ഇതൊക്കെ ആഗ്രഹിക്കുന്നവർ ഒരുപാട് ആൾക്കാരുണ്ട്. അതിന് നമുക്ക് ആദ്യമായിട്ട് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം ക്ഷമയാണ്. അസാമാന്യമായിട്ടുള്ള ക്ഷമ നമുക്കുണ്ടാവണം. ക്ഷമ മാത്രം പോരാ, ഒരിക്കലും ഉത്സാഹം പോകാൻ പാടില്ല, സ്ഥിരമായിട്ടുള്ള ഉത്സാഹം വേണം. എന്തെങ്കിലും ഒരു ദിവസം ഞാനത് നേടും. ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് മനുഷ്യൻ ചെയ്യേണ്ട പോലെ തന്നെയാണ് ആധ്യാത്മികമായിട്ടുള്ളത്. ഭഗവാന്റെ കാര്യത്തിലാകുമ്പോൾ കൂടും, പിന്നെ നമ്മുടെ പൂർവ്വകർമ്മങ്ങളുടെ ബലം അനുസരിച്ചും നമ്മുടെ ഭഗവാൻ നമ്മളോടുള്ള വാത്സല്യത്തിനനുസരിച്ച് അദ്ദേഹത്തിന് വേണമെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ആ സാക്ഷാത്കാരം തരാൻ സാധിക്കും. പക്ഷെ അത് ഭഗവാനാണ് നിശ്ചയിക്കേണ്ടത്. നമ്മൾ ക്ഷമയോടുകൂടി സ്ഥിരോത്സാഹത്തോടു കൂടിയിട്ട് നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തിനെയും ആവുന്നത്ര പരിശുദ്ധാക്കി വെച്ചിട്ട്, ഈ പരിശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ, ഒരു വസ്തുവിൽ നമുക്ക് ഈശ്വരൻ്റെ ചൈതന്യം കാണാൻ പറ്റുന്നെങ്കിൽ ആ വസ്തു പരിശുദ്ധമാണ്, അത് കാണാൻ പറ്റണില്ലെങ്കിൽ ആ വസ്തു പരിശുദ്ധമല്ല. ഇതാണ് വാസ്തവത്തിൽ ശുദ്ധാശുദ്ധങ്ങളുടെ അടിസ്ഥാനം. ഭഗവാൻ തെളിഞ്ഞ് പ്രകാശിക്കുന്നുണ്ടെങ്കിൽ അവിടെ അത് ശുദ്ധിയാണ്, ഭഗവാൻ തെളിഞ്ഞ് പ്രകാശിക്കാത്തതൊക്കെ അശുദ്ധമാണ്. അപ്പോൾ ക്ഷമ വേണം, സ്ഥിരോത്സാഹം വേണം, ശരീരമനസ്സുകളുടെ പരിശുദ്ധി വേണം. ഇതിനൊക്കെ ഉപരിയായിട്ട് വളരെ ഉത്കടമായിട്ടുള്ള ആഗ്രഹം വേണം. എനിക്ക് ഭഗവാനെ കാണണം, എനിക്ക് ഭഗവാനെ നേടണം, ഞാൻ ഭഗവാനെ ലയിക്കണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ ഗോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് വേണം. അതുപോലെ മനസ്സിൻ്റെ ശാന്തി, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക തുടങ്ങിയിട്ടുള്ള ആറ് ശാസ്ത്രങ്ങളിൽ പറഞ്ഞ ആറ് ഗുണങ്ങൾ ശമാധി ഗുണങ്ങളെന്ന് പറയും. അതിൽ ശമം എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ ശാന്തി, ശമിപ്പിക്കൽ, മനസ്സിൻ്റെ തളച്ചുമറിയൽ ശമിപ്പിച്ച അവസ്ഥ. ദമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കുക, അതായത് നമ്മൾ വിഷയസുഖങ്ങൾ ഇന്ദ്രിയങ്ങൾക്കായിട്ട് സുഖം കൊടുക്കാൻ വേണ്ടിയിട്ട് പഞ്ചേന്ദ്രിയങ്ങൾക്കും ഇഷ്ടമുള്ള കാര്യങ്ങളുടെ പുറകെ പോകാതിരിക്കുക. ഉപരതി എന്ന് പറയും മൂന്നാമത്തത്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വിഷയങ്ങളിലൊക്കെയുള്ള ആഗ്രഹമില്ലായ്മ, ആസക്തി ഇല്ലാണ്ടിരിക്കുക. പിന്നെ എല്ലാത്തരം ദുഃഖങ്ങളിലും എന്ത് തരം ദുഃഖം വന്നാലും ഒരു കുലുക്കൂല്ലാണ്ടിരിക്കുക സമചിത്തതയോടെ, അതിന് തിദിക്ഷ എന്ന് പറയും. അതേപോലെ അവനവൻ്റെ ഗുരുനാഥനിലും ശാസ്ത്രങ്ങളിലുള്ള ഉറച്ച വിശ്വാസം, അതിനെ ശ്രദ്ധ എന്ന് പറയും. പിന്നെ സമാധാനം, നമ്മൾ കരുതുന്ന സമാധാനമല്ല ഇവിടെ പറഞ്ഞ സമാധാനം, ഗുരുവായൂരപ്പനിൽ നമ്മുടെ മനസ്സ് ഏകാഗ്രമായി തീരുന്നതിനെയാണ് ഇവിടെ സമാധാനം എന്ന അർത്ഥം കൊടുക്കേണ്ടത്. ഗുരുവായൂരപ്പൻ അഥവാ അവനവൻ്റെ ഇഷ്ടമൂർത്തിയിൽ നമ്മൾ നമ്മുടെ മനസ്സ് ഏകാഗ്രമായിട്ട് തീരുന്നതിനെ. ഇപ്പം ഞാൻ ഗീതാഗോവിന്ദം കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എന്താണ് ഏകാഗ്രത? കൃഷ്ണൻ രാധയിൽ ഏകാഗ്രനാവുന്നു, അല്ലെങ്കിൽ രാധ കൃഷ്ണൻ ഏകാഗ്രനാവുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഏകാഗ്രതയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭഗവാനിൽ ഭക്തൻ ഏകാഗ്ര മനസ്സോട് കൂടിയിട്ട് ഇരിക്കുന്ന അവസ്ഥയാണ്, ആ ഭക്തൻ്റെ മനസ്സിലുണ്ടാക്കുന്ന അവസ്ഥയാണ് സമാധാനം. അപ്പം ഈ ആറ് ഗുണങ്ങളാണ്: ശമം, ദമം, ഉപരതി, തിദിക്ഷ, ശ്രദ്ധ, സമാധാനം. ഈ ആറ് ഗുണങ്ങളും ചിലർക്ക് പെട്ടെന്ന് കിട്ടും, ചിലർക്ക് കുറച്ച് സമയം എടുക്കും, അങ്ങനെ വളർത്തിയെടുക്കണം. അങ്ങനെ നമ്മൾ ആ വളർത്തിയെടുത്ത് ഞാൻ മുൻപേ പറഞ്ഞ മാതിരി നിരന്തരമായ സ്മരണ പ്രാവർത്തികമാക്കി, ആ നിരന്തരമായ സ്മരണയിൽ കൂടെ മനസ്സിൻ്റെ ശാന്തിയെ നേടി, അത് തെളിഞ്ഞ് നല്ല കണ്ണാടി മാതിരിയാകുമ്പോൾ നമ്മുടെ ആത്മപ്രകാശം ഭഗവാൻ അങ്ങോട്ട് ജ്വലിക്കാൻ തുടങ്ങും നമ്മുടെ അകത്ത്. അങ്ങനെ സാവധാനത്തിൽ നമ്മൾ അദ്ദേഹത്തിലേക്ക്, അദ്ദേഹത്തിന് ഇങ്ങനെ അനുസ്യൂതമായിട്ട് മുറിവില്ലാണ്ട് ഇടതടവില്ലാണ്ട് ചിന്തിച്ചിരിക്കുന്ന ധ്യാനാവസ്ഥയിലേക്ക് വന്ന്, അങ്ങനെയൊക്കെ ഉള്ള പ്രാക്ടീസസ് സാധനകൾ, ആധ്യാത്മിക സാധനകൾ ചെയ്യുമ്പോൾ നമുക്ക് പല വിധത്തിലുള്ള സിദ്ധികൾ, ദർശനങ്ങൾ, അതുപോലെ പലതരം അനുഭവങ്ങൾ ഇതൊക്കെ ഉണ്ടാവും. ഇത് ചിലപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൽ പോയിട്ട് നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് തന്നെയൊക്കെ ഉണ്ടാവാം, അല്ലെങ്കിൽ നിരന്തരമായിട്ട് ഭജനകൾ പാടണമുണ്ട്, അല്ലെങ്കിൽ നിരന്തരമായി ജപിക്കുന്നതുകൊണ്ട് ഒക്കെ ഉണ്ടാവാം. ധ്യാനത്തിലിരിക്കണം എന്നില്ല, കാരണം അവിടെ ആത്യന്തികമായിട്ട് ധ്യാനം സംഭവിക്കുന്നുണ്ട്. നിരന്തരമായിട്ട് ഭഗവാനെ നമ്മൾ സ്മരിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഈ പറയണ ഒരു എന്താ പറയുക, സിദ്ധികളും കാഴ്ചകളും അതുമാതിരി അനുഭവങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ അനുഭവങ്ങൾ, ഈ സിദ്ധികൾ, ഈ കാഴ്ചകൾ ഇതൊക്കെ വളരെ അപകടകരമാണ്. സിദ്ധികൾ ദുർവിനിയോഗം ചെയ്യരുത്, അവ വെറും കാഴ്ച വസ്തുക്കൾ മാത്രമാണ്. വാസ്തവത്തിൽ ഭഗവാനിൽ നിന്ന് നമ്മുടെ മനസ്സിൻ്റെ ശ്രദ്ധയെ തിരിപ്പിക്കുന്ന, നമ്മുടെ ഈഗോയിന് ഭയങ്കര സുഖം തരുന്ന വസ്തുക്കളാണ് ഈ സിദ്ധികൾ. അതുകൊണ്ട് സിദ്ധികളെ പൂർണ്ണമായിട്ട് നിരാകരിച്ച് തന്നെ പോകണം. അതേമാതിരി തന്നെ നമുക്കുണ്ടാകുന്ന അനുഭവങ്ങൾ, കാഴ്ചകൾ, ദർശനങ്ങൾ, ഇത് അവനവനൊരു ആധ്യാത്മികമായിട്ടൊരു ഗുരുനാഥൻ അല്ലെങ്കിൽ ഗുരുനാഥ ഉണ്ടെങ്കിൽ അവരോട് മാത്രമേ പറയാവൂ. അല്ലാതെ എൻ്റെ സുഹൃത്താണ്, എൻ്റെ ആരാധകനാണ്, എൻ്റെ എന്താ പറയുക പ്രഭാഷണം കേൾക്കുന്ന ആളാണ്, അല്ലെങ്കിൽ എൻ്റെ ഭക്തനാണ്, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവാണ്, എൻ്റെ മകനാണ്, മകളാണ്, അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് എന്നൊന്നും പറഞ്ഞിട്ട് ഇത് പങ്കുവയ്ക്കാൻ നിൽക്കരുത്. ആരോടും പറയരുത്. ആ ഗുരുസ്ഥാനത്തുള്ള ആളോട് മാത്രമേ പറയുകയാണെങ്കിൽ തന്നെ പറയാവൂ, അല്ലാണ്ട് മറ്റാരോടും പറയരുത്. കാരണം ഇത് നിങ്ങളുടെ ഒരു ട്രഷറാണ്. ഭഗവാൻ നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്ന് ഇങ്ങനെ എടുത്തു തരണ ഓരോ രത്നങ്ങളാണ് ആ ദർശനങ്ങൾ. ആ രത്നം പുറത്ത് കൊണ്ടു നടന്ന് കാണിക്കാനായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടില്ല നിങ്ങളോട്? അത് ചെയ്യരുത്. ഒരുതരം ആധ്യാത്മിക നിധിയാണത്. നിങ്ങളുടെ ആ ആന്തരികമായിട്ട് നിങ്ങളുടെ മനസ്സിൽ ഉയർന്നു വരുന്ന ഭഗവാനെക്കുറിച്ചുള്ള വിചാരങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ എന്ത് വില കൊടുത്തും രഹസ്യാത്മകമായിട്ട് സൂക്ഷിക്കുമ്പോൾ അതിന് പത്തരമാറ്റി തിളക്കണ്ടാവും. അതിൻ്റെ ചൈതന്യം നിങ്ങളിൽ തന്നെ നിൽക്കും, ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകും. പിന്നെ നിങ്ങളിത് ശുദ്ധഹൃദയഗതി കൊണ്ട് പലരോട് പറയും, അവർ ഉള്ളിൽ പുറമേക്ക് ചിലപ്പോൾ ചിരിച്ചു, ഓ അങ്ങനെയാണോ, ഓ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ, ഇങ്ങനെയൊക്കെ കാണാൻ പറ്റില്ലേ എന്നൊക്കെ ചോദിക്കും. അകത്ത് നിങ്ങളെ കളിയാക്കും. നിങ്ങളെ കളിയാക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് കളിയാക്കൽ കിട്ടണോണ്ടല്ല അവിടെ വിഷമം. ആത്യന്തികമായിട്ട് ഭഗവാനാണ് അവിടെ പരിഹസിക്കപ്പെടുന്നത് എന്നുള്ള ബോധം നമുക്ക് വേണം. ഭഗവാനിലുള്ള അവിശ്വാസം, അവരുടെ അവിശ്വാസത്തിന് നമ്മൾ ഒന്നുകൂടെ ഒലയിൽ ഊതി കത്തിച്ച മാതിരിയാവും. അപ്പോൾ അതിൻ്റെ ഒരു കർമ്മദോഷം കൂടെ നമ്മൾ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ടാണ് അവനവൻ്റെ അനുഭവങ്ങളെ വല്ലാതെ പബ്ലിക്കായിട്ട് വിളിച്ചു പറയുന്നതിന് മുമ്പ് 10 പ്രാവശ്യം ആലോചിക്കേണ്ടത് ആവശ്യമാണ്. കാരണം നമ്മുടെ ഈ ഉള്ളിലുണ്ടാവുന്ന ഈ എക്സ്പീരിയൻസസ്, ഈ അനുഭവങ്ങൾ എന്ന് പറയുന്നത് സാധാരണക്കാരുടെ ദൃഷ്ടിയിൽ കാണേണ്ട കാര്യങ്ങളല്ല. ഇതൊക്കെ നിങ്ങളുടെയും ഭഗവാന്റെയും ഒരു പ്രൈവസിയാണ്. നിങ്ങളും ഭഗവാനും മാത്രമുള്ളൊരു ലോകത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. അത് മുഴുവൻ നമ്മൾ പുറമേ പോയി പറയരുത്. നിങ്ങളും ഭഗവാനും ആ നിങ്ങളുടെ അകത്ത് നിങ്ങളെ ഏകാന്തമായിട്ട് ഏകാഗ്രമായിട്ട് അനുഭവിക്കേണ്ട വളരെ വിശുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. അതിൻ്റെ വിശുദ്ധി പുറത്ത് വിളിച്ചു പറഞ്ഞ് നശിപ്പിക്കരുത്. അതേപോലെ തന്നെ നമ്മൾ അവനവൻ്റെ മറ്റുള്ളവരുടെ കുറ്റവും കുറവും ഒരിക്കലും പറയരുത്. പക്ഷെ അവനവൻ്റെ കുറ്റവും കുറവും ഈ വിളിച്ചു പറയുന്ന സ്വഭാവമുള്ള ആൾക്കാരുണ്ട്. എനിക്ക് ഇതിനൊന്നും പറ്റില്ല, എനിക്ക് ഇന്നിന്ന പ്രശ്നങ്ങളുണ്ട്, എനിക്ക് ഇങ്ങനെയാണ്, എനിക്ക് അങ്ങനെയാണ് എന്ന് നമ്മൾ മറ്റുള്ളവരോട് പറയുമ്പോൾ ആധ്യാത്മിക സാധനം ചെയ്യണ ഒരാൾ ഒരിക്കലും ചെയ്യരുത്. അതുകൊണ്ട് എന്താ ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ തന്നെ നിങ്ങളുടെ ആത്മാഭിമാനത്തിനെ കുറേശ്ശായിട്ട് ചുരണ്ടി ചുരണ്ടി താഴ്ത്തേക്ക് കൊണ്ടുവരണം. അത് നിങ്ങളുടെ ആത്മചൈതന്യത്തെ നശിപ്പിക്കും. ഒരു വശത്ത് നിങ്ങൾ ഭഗവാനെ സ്മരിച്ചിട്ട് ആർജിക്കുന്നത് മറ്റൊരു വശത്ത് കൂടെ നഷ്ടപ്പെട്ടു പോരാണ്ട് മറ്റുള്ളവർ തന്നെ പറയും, ആ ആൾ എന്തൊരു നെഗറ്റീവാണ്, ഏത് നേരവും പരാതിയും വിഷമവും മാത്രമേ പറയാനുള്ളൂ. പറഞ്ഞാൽ അവർക്കും നിങ്ങളോടുള്ള ബഹുമാനം കുറയും. ചിലപ്പോൾ അവർ നിങ്ങളെ അവോയ്ഡ് ചെയ്തു എന്നും വരും. അതുകൊണ്ട് കഴിയുന്നതും മറ്റുള്ളവരുടെ അടുത്ത് അവനവൻ്റെ കുറ്റവും കുറവും പറയാതിരിക്കുക. ആത്യന്തികമായിട്ട് നിങ്ങൾക്ക് തന്നെയാണ് ഗുണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പറയാതിരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആത്മ ആ ചൈതന്യത്തിനെ നശിപ്പിക്കുന്നില്ല. അത് നിങ്ങൾ പറയേണ്ട ഒരു സ്ഥലമുണ്ട്, അത് ഗുരുവായൂരപ്പനോടാണ്. നമ്മുടെ കുറ്റവും കുറവും വിഷമവും ഒക്കെ ഗുരുവായൂരപ്പനോടാണ് പറയേണ്ടത്. അല്ലവാ നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ദേവനോടോ ദേവിയോടോ ഭഗവാനോടോ ആണ് പറയേണ്ടത്. ഈശ്വരനോട് പറയുമ്പോൾ നിങ്ങൾ തന്നെ വാസ്തവത്തിൽ എന്താ സംഭവിക്കണം വെച്ചാൽ, ഒരുതരം ഏറ്റുപറച്ചിലാണ്. അപ്പോൾ എന്താ ഉണ്ടാവുക? ഏറ്റുപറയുമ്പോൾ നമ്മൾ നമ്മുടെ ആത്മാവെങ്കിലേക്ക് തന്നെയാണ്, ആത്മാവാണ് ഭഗവാൻ നമ്മുടെ, ആ പരമാത്മാവിൻ്റെ ചൈതന്യമാണ് നമ്മുടെ ആത്മാവായിട്ടിരിക്കുന്നത്. അതിനോട് നമ്മൾ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഈ കുറവുകളും പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള അല്ലെങ്കിൽ പരിഹരിച്ച് കിട്ടാനുള്ള ഒരു ചൈതന്യത്തിനെ നമ്മൾ ഉണർത്തുന്നുണ്ട് അവിടെ. അതാണ് തീവ്ര പ്രാർത്ഥന, വാസ്തവത്തിൽ യഥാർത്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത് അതാ. അപ്പോൾ അവയൊക്കെ പരിഹരിക്കാനുള്ള ശക്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുക. ഭഗവാനെ ഇതൊരു സ്വിച്ചിട്ടമാർ മാറ്റിത്തരണേ എന്നല്ല, ഇതെനിക്ക് പരിഹരിച്ച് തരണേ, ഇത് പരിഹരിച്ച് പരിഹരിക്കാനുള്ള പ്രാപ്തി എനിക്ക് തരണേ എന്ന് പറഞ്ഞ് നമ്മുടെ ഒരു ഇൻവോൾവ്മെൻറ്റോട് കൂടിയിട്ട് കൂടെ പ്രാർത്ഥിക്കുക. അപ്പോൾ ചില സമയത്ത് നമ്മുടെ ഇൻവോൾവ്മെൻറ്റേ വേണ്ടി വരില്ല, ഭഗവാൻ തന്നെ മാറ്റിത്തരും. മാത്രമല്ല നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളും ലൗകിക കാര്യങ്ങളും ഉണ്ടാവും, പറയണത് തെറ്റൊന്നുമില്ല. നമ്മുടെ അച്ഛനും അമ്മയും ഒക്കെയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിനോടല്ലാണ്ട് വേറെ ആരോടാ നമ്മൾ പറയുക? അല്ലെങ്കിൽ നമ്മുടെ ആ ഇഷ്ടദേവനോടോ ദേവിയോടോ അല്ലാണ്ട് നമ്മൾ ആരോടാ പറയുക? അപ്പോൾ നമ്മൾ പറയുമ്പോൾ നമ്മളൊരു ആവശ്യം പറഞ്ഞിട്ട് അത് ന്യായമായിട്ടുള്ളതാണെങ്കിൽ നടത്തിത്തരണേ എന്ന് പറയുന്നത് കുറച്ചുകൂടെ മര്യാദ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്താ, നമ്മൾ നമ്മുടെ ആത്മാവിൻ്റെ ചൈതന്യത്തിനെ നമ്മൾ നശിപ്പിക്കുന്നില്ല, അതിനോടുള്ള ബഹുമാനത്തോടു കൂടി തന്നെയാണ് നമ്മൾ അതിനോട് പ്രാർത്ഥിക്കുന്നത്. അപ്പം ഞാൻ കുറച്ച് നമ്മളെ പ്രാർത്ഥനയുടെ വഴിയിലേക്ക് മാറിപ്പോയി, ഞാൻ വീണ്ടും ധ്യാനത്തിലേക്ക് വരാം. അപ്പം ധ്യാനം തുടങ്ങുന്ന സമയത്ത് ആദ്യം കുറച്ചു സമയം വെറുതെ ഇരിക്കുക, ശ്വാസത്തിനെ നന്നായി ശ്രദ്ധിക്കുക, ശ്വാസം ശാന്തമാവണം. പ്രാണായാമം ഒന്നും ശീലിച്ചില്ലെങ്കിലും വേണ്ട, ദീർഘമായിട്ട് മെല്ലെ ശ്വസിക്കുക, കുറച്ച് ഹോൾഡ് ചെയ്യുക, പുറത്തേക്ക് വിടുക, അങ്ങനെ ശാന്തമാക്കുക മനസ്സിനെ. ആദ്യം ശ്വാസവും മനസ്സിൻ്റെ ശാന്തതയും ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. അപ്പോൾ ധ്യാനം തുടങ്ങുന്ന സമയത്ത് സുഖമായിട്ടിരിക്കുക, കസേരപ്പുറത്താണെങ്കിൽ കസേരപ്പുറത്തിരിക്കുക, അല്ലെങ്കിൽ നിലത്ത് വെറും നിലത്തിരിക്കരുത്, എപ്പോഴും ഒരു കമ്പിളിയോ അല്ലെങ്കിൽ ഒരു പായയോ എന്തെങ്കിലും വിരിച്ചിട്ട് ഇരിക്കണം. ഭൂസ്പർശമില്ലാതിരിക്കുമ്പോൾ അതിനതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളുണ്ട്, അതൊക്കെ മറ്റൊരവസരത്തിൽ നമുക്ക് സംസാരിക്കാം. ഇതിപ്പോൾ ഒരു വളരെ ലഘുവായിട്ടുള്ളൊരു കാര്യങ്ങളാണ് പറയുന്നത്. നമ്മൾ നമ്മളെ തന്നെ ഒബ്സർവ് ചെയ്യുക, നമ്മുടെ മനസ്സിനെ ശ്രദ്ധിക്കുക. മനസ്സിനെ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിനെ മനസ്സുകൊണ്ട് തന്നെ കേട്ടോ ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ, വേറൊരു വസ്തു കൊണ്ട് ശ്രദ്ധിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ മനസ്സിനെ മനസ്സുകൊണ്ട് തന്നെ നിരീക്ഷിക്കുക. അപ്പോൾ കുറച്ചു നേരം കഴിയുമ്പോൾ അതിൽ നിന്ന് പ്രവർത്തിക്കുന്ന മനസ്സും അതിനെ നോക്കുന്ന ഒരു മനസ്സുമായിട്ട് വേർപെടും. ആ നോക്കുന്ന മനസ്സാണ് സാക്ഷി. അത് കുറച്ചുകൂടെ കഴിയുമ്പോൾ വെറൊരു ബോധമായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. അതാണ് നമ്മുടെ ആത്മാവ്. മനസ്സ് അങ്ങോട്ട് വിങ്ങും, ചിലപ്പോൾ അങ്ങോട്ട് പൊങ്ങും, ചിലപ്പോൾ താഴും, ചിലപ്പോൾ ചാടും, ചിലപ്പോൾ ഓടും, ഇങ്ങനെയൊക്കെ. ഇതൊക്കെ ശ്രദ്ധിക്കുക. ആ സമയത്ത് നമ്മൾ ഭഗവാനെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കുന്ന സമയത്ത് നമ്മൾ വളരെ ആ ബോധം, ആ സാക്ഷിയിൽ നമ്മൾ ഉറച്ചാൽ, ആ ഒബ്സർവറായിട്ട് നമ്മൾ ഉറച്ചാൽ, നമ്മൾ പറഞ്ഞ് അവനവനെ പറഞ്ഞു പഠിപ്പിക്കേണ്ടത്, ഞാൻ ഈ കാണുന്ന ശരീരമല്ല, എൻ്റെ ഈ ഇന്ദ്രിയങ്ങളൊന്നുമല്ല, കണ്ണും മൂക്കും ചെവിയും തൊലിയും നാക്കും ഒന്നുമല്ല, മനസ്സുമല്ല, ഞാൻ ഈ മനസ്സിനും ഭിന്നനായിട്ടുള്ളൊരു വസ്തുവാണ്. ആ ബോധമാണ്. മനസ്സൊരു ജഡ വസ്തുവാണ്, അതിന് മരണമുണ്ട് കുറച്ച് കഴിഞ്ഞാൽ, അല്ലേ? അപ്പോൾ ഞാൻ ആ ആത്മാവാണ്, എൻ്റെ ഈ മനസ്സ് എൻ്റെ വേലക്കാരനാണ് എന്ന് നമ്മൾ ഉറപ്പിച്ച് 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 പറയണം. അപ്പം നമ്മുടെ ശ്വാസഗതിയും ഇതിനനുസരിച്ചിട്ട് മാറി വരും. സാധാരണയായിട്ട് ഒരാൾ അയാൾ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഇടത്തെ മൂക്കിക്കൂടെ, അതേമാതിരി ജോലി ചെയ്യുന്ന സമയത്ത് വലത്തെ മൂക്കിക്കൂടി, ധ്യാനിക്കുന്ന സമയത്ത് രണ്ട് നാസാദ്വാരങ്ങളിൽ കൂടെയും ഒരേപോലെയും ശ്വസിക്കണു എന്ന് സാമാന്യനെ പറയും. അതിനൊരുപാട് വിപുലമായിട്ടുള്ള അർത്ഥങ്ങളുണ്ട്. എന്നാലും ഇപ്പം അപ്പം ധ്യാനത്തിന് ഏറ്റവും പറ്റിയ അവസ്ഥ ശരീരവും മനസ്സും വളരെ ശാന്തമായിരിക്കുമ്പോഴും രണ്ട് നാസാദ്വാരങ്ങളിൽ കൂടിയും ഒപ്പം ശ്വാസം പോയി വന്നും ഇരിക്കുമ്പോഴുമാണ്. പക്ഷേ ശ്വാസനിയന്ത്രണത്തിൽ മാത്രം ശ്രദ്ധ ചെലുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ മാത്രമാവും പിന്നെ ടെൻഷനും കാര്യങ്ങളൊക്കെ. അത് നിങ്ങളുടെ ശരീരപ്രവർത്തനങ്ങളെ ക്രമീകരിക്കുന്നതിനാവശ്യമായിട്ടുള്ളൊരു മാർഗനിർദ്ദേശനായിട്ട് വെക്കുന്നത് മാത്രമാണ് ഏറ്റവും നല്ലത്, ഒരു ഗൈഡ്ലൈനായിട്ട്. മനസ്സ് പൂർണ്ണമായിട്ടും ശാന്തത പ്രാപിച്ചാൽ ഈ ശ്വാസഗതി ഒരു പരിധിവരെ നിലയ്ക്കും, ഒരു പരിധിയല്ല നിലയ്ക്കും, നിലച്ച് അതിനെ കുംഭകം എന്ന് പറഞ്ഞൊരവസ്ഥയിലെത്തും. ശ്വാസത്തിൻ്റെ അടങ്ങിയ നില, ഇത് ഞാൻ ധ്രുവൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു. ധ്രുവൻ്റെ അന്ന് ആ എപ്പിസോഡ് പ്രഭാഷണം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ശ്വാസം അടങ്ങണ സമയത്ത് മനസ്സ് സൂചിപനമാരി എഴുതിയിരുന്നു, അത്ര ഷാർപ്പാവും ഏകാഗ്രവും. ഭക്തി കൂടെ ഉണ്ടെങ്കിൽ ആ കുംഭക വളരെ എളുപ്പമായിട്ട് ലഭിക്കുകയും കുംഭകാവസ്ഥ കിട്ടുകയും ശ്വാസത്തിനെ അങ്ങോട്ട് ഉറപ്പിക്കും. ഇതുകൊണ്ട് ഒരാൾ മരിച്ചൊന്നും പോയില്ല കേട്ടോ, അതൊന്നും പേടിക്കുക വേണ്ട. അപ്പോൾ ഒരാൾ എപ്പോഴും നമ്മൾ സദാ സദാ ഗുരുവായൂരപ്പനെ സ്മരിക്കുക, ആ ഈശ്വരസ്മരണ ശീലിക്കുക, അതേമാതിരി അദ്ദേഹത്തിനെ എങ്ങനെയെങ്കിലും അടയണം, അദ്ദേഹത്തിനെ കിട്ടണം, അദ്ദേഹത്തെ ലയിക്കണം എന്നുള്ള ആകുലതയോടെ ജപിക്കുക, ഇത് രണ്ടും ചെയ്യുകയാണെങ്കിൽ ഒരു യോഗാഭ്യാസത്തിൻ്റെയും ആവശ്യമില്ലാതെ തന്നെ ഈ ശ്വാസ നിരോധം ഉണ്ടായി കുംഭകാവസ്ഥ ആ ആൾ പ്രാപിക്കും, അത് ഉറപ്പാണ്. അപ്പം മനസ്സിൻ്റെ ഏകാഗ്രത കിട്ടാനായിട്ട് നമുക്ക് നിത്യമായിട്ടുള്ള അഭ്യാസം വേണം, ഭഗവാനെ നിരന്തരമായിട്ട് സ്മരിക്കണം, അതിനു വേണ്ടിയിട്ട് എപ്പോഴും പരിശ്രമിച്ചുകൊണ്ട് സ്ഥിരോത്സാഹത്തോടും കൂടി ഇരിക്കണം, വിഷയങ്ങളിൽ നിന്നൊക്കെ മനസ്സ് വിട്ടുള്ള വൈരാഗ്യാവസ്ഥ ഉണ്ടാവണം. ഇനി വിഷയങ്ങളോട് ഒരു ഇനി മുന്നിൽ കൊണ്ടുവച്ചാലും, സൗന്ദര്യമുള്ള വസ്തുക്കൾ മുന്നിൽ കൊണ്ടുവച്ചാലും ഭക്ഷണ വസ്തുക്കൾ മുന്നിൽ കൊണ്ടുവച്ചാലും അതിലൊക്കെ വിരക്തിയായിട്ട് ഒരു മനസ്സുണ്ടാവണം. ഈ അവസ്ഥ ഇത് ഈ പറഞ്ഞ കാര്യങ്ങളില്ലാണ്ട് വേറെ സുഗമമായിട്ട് നമുക്ക് ഭഗവാനെ സാക്ഷാത്കരിക്കാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ല. ഇപ്പം ജപിക്കാനോ ധ്യാനിക്കാനും നമ്മൾ എടുക്കുന്ന സമയം എത്രയാണെങ്കിലും, അത് 10 മിനിറ്റാവട്ടെ 15 മിനിറ്റാവട്ടെ, അത് ചെയ്യുന്ന സമയം പൂർണ്ണ മനസ്സോടെ ചെയ്യുക. ക്ലോക്കിനെ കുറിച്ച് ചിന്തിക്കരുത്, അവിടെ ടൈമിനെ കുറിച്ച് ചിന്തിക്കരുത്. ഭഗവാൻ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നവനാണ്, നമ്മുടെ അകത്തിരുന്ന് നമ്മളെ നയിക്കുന്ന ആളുമാണ്. അദ്ദേഹത്തിന് അറിയാം നമ്മുടെ ഹൃദയം എന്താണ്, നമ്മുടെ മനസ്സെന്താണ്. ഹൃദയം അവനിരിക്കുന്ന സ്ഥലം എന്നാണ് വാക്കിൻ്റെ അർത്ഥം തന്നെ. അപ്പം നമ്മൾ ധ്യാനിച്ചിട്ടുള്ള സമയത്തിൻ്റെ കണക്ക്, ഞാൻ 2 മണിക്കൂർന്ന് ദിവസം ധ്യാനിക്കും പറയും ചിലർ, അതുകൊണ്ടുള്ള റിസൾട്ടാണ് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ നമ്മൾ ധ്യാനിച്ച സമയത്തിൻ്റെ കണക്ക് ഭഗവാൻ വയ്ക്കുന്നില്ല, ജപത്തിൻ്റെ സംഖ്യം ഭഗവാൻ നോക്കുന്നില്ല. നിങ്ങൾക്ക് അദ്ദേഹത്തിനെ പ്രാപിക്കാനുള്ള, അദ്ദേഹത്തിൽ ലയിക്കാനുള്ള നിങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ആ അത്യുൽക്കടമായിട്ടുള്ള ആഗ്രഹത്തിനെയാണ് അദ്ദേഹം അളക്കുന്നത്. അത് എത്രമാത്രം ഉണ്ടോ, അത് ഏത് രൂപത്തിലും ആയിക്കോട്ടെ. ഇപ്പം ചിലർ ഒരു വിഗ്രഹത്തിലായിരിക്കും ഭഗവാനെ കാണുന്നത്, ചിലർ പടത്തിലായിരിക്കും, ചിലരൊരു വ്യക്തിയിലായിരിക്കും ഭഗവാനെ കാണുന്നത്, ചിലർ ഒരു മൃഗത്തിലായിരിക്കും ഭഗവാനെ കാണുന്നത്, ചിലർ അരൂപമായിട്ടായിരിക്കും ഭഗവാനെ കാണുന്നത്. ഏത് രൂപത്തിലായിട്ടാണെങ്കിലും ആ വസ്തുവിങ്കൽ ലയിക്കാനുള്ള, ആ വസ്തുവിനെ നമ്മൾക്ക് സാക്ഷാത്കരിച്ചെടുക്കാനുള്ള നമ്മുടെ ആഗ്രഹമുണ്ടല്ലോ, തീവ്രമായിട്ടുള്ള ആഗ്രഹം, ആ ആഗ്രഹത്തിന് മാത്രമേ ഭഗവാൻ നോക്കുന്നുള്ളൂ. തുടക്കത്തിൽ ധ്യാനിക്കണതും ജപിക്കണതും ഒക്കെ അത്ര സുഖമായിട്ട് തോന്നില്ല, പക്ഷെ എന്നാലും ആവുന്ന പോലെ അത് തുടർന്ന് തുടർന്ന് പോകുമ്പോൾ കുറച്ച് കയ്പുള്ള മരുന്ന് കഴിച്ച് കഴിച്ചിട്ട് അത് പിന്നീട് നമുക്ക് അസുഖം നമുക്ക് മാറും എന്നുള്ളൊരവസ്ഥയുണ്ടല്ലോ. അങ്ങനെ വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ഉത്സാഹമായിട്ട് നമ്മൾ ആ മരുന്നുകൾ കഴിക്കും, പിന്നെ നമുക്ക് ആ മരുന്നിൻ്റെ ആവശ്യവും വരില്ല, നമുക്ക് കിട്ടേണ്ടത് കിട്ടും. അതുമാതിരിയാണ് ഈ ധ്യാനവും ജപമൊക്കെ. ഒരു ഘട്ടം കടന്ന ആനന്ദാവസ്ഥ നമ്മുടെ മനസ്സിലുറക്കി, പിന്നെ ധ്യാനിച്ചില്ലെങ്കിലും ജപിച്ചില്ലെങ്കിലും ഒന്നും വിഷയം വരുന്നില്ല. നിരന്തര സ്മരണ ഭഗവാന്റെ എന്നുള്ളത് ഒരു നിത്യ പ്രോസസ്സായി മാറും. അത് തന്നെയാണ് വാസ്തവത്തിൽ മോക്ഷം അഥവാ സാക്ഷാത്കാരം. കാരണം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഭഗവാന്റെ സ്വരൂപത്തിൽ അങ്ങോട്ട് ലയിക്കുന്നു. അവിടെ ശരീരം നഷ്ടപ്പെടുന്നില്ല, ശരീരം നഷ്ടപ്പെടുത്തി ജീവൻ നഷ്ടപ്പെടുത്തിയിട്ട് പോകാൻ അതിന് അർത്ഥമില്ല. ജീവൻ മുക്തൻ എന്ന് പറഞ്ഞ അവസ്ഥ അതാണ്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഭഗവാങ്കൽ അങ്ങനെ വിരാജിക്കുന്ന അവസ്ഥ. ഞാൻ രാധയും കൃഷ്ണൻ്റെയും കഥ പറഞ്ഞപ്പോൾ നിത്യവിഹാരം എന്ന് പറഞ്ഞു. അത് ആ നിത്യവിഹാരാവസ്ഥ, അവരന്യോന്യം അവരവരിൽ കുടികൊള്ളുകയാണ്, ആ അവസ്ഥയിലെത്തുകയാണ് ഭക്തനും ഭഗവാനും. അപ്പോൾ ആ ചിലപ്പോൾ ചിലവർക്ക് ഒരാഴ്ച കൊണ്ടാവാം, അല്ലെങ്കിൽ ഒരു മാസം കൊണ്ടാവാം, അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ടാവാം, ചിലർക്ക് 4-5 അല്ലെങ്കിൽ ചിലർക്ക് 10 വർഷമോ അല്ലെങ്കിൽ 20 വർഷമോ, ചിലപ്പോൾ ഒരു പുരുഷായുസ് മുഴുവനോ അഭ്യസിച്ചാൽ മാത്രമേ ഈ പറഞ്ഞ ആനന്ദം കിട്ടുള്ളൂ. പക്ഷേ ഒരു ദിവസം പോലും ആ ധ്യാനം മുടങ്ങുകയാണെങ്കിൽ, ഈ അഭ്യാസം കറക്റ്റായി പോകണമെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചോളൂ, ഒരു ദിവസം ധ്യാനം അല്ലെങ്കിൽ ആ ജപം അല്ലെങ്കിൽ ആ അഭ്യാസം മുടങ്ങിയാൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഡിപ്രഷൻ ഉണ്ടാവും, ദുഃഖവും അസ്വസ്ഥതയും കാണും. ഒരു ദിവസം ഭക്ഷണം കഴിക്കാണ്ടിരുന്നാലുള്ള അവസ്ഥയും, ഒരു ദിവസം ശ്വസിക്കാൻ ശ്വാസം കിട്ടിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു നിമിഷം നമുക്ക് ഒരു 10 മിനിറ്റ് ശ്വാസം കിട്ടിയില്ലെങ്കിൽ നമ്മൾ എത്ര പടച്ചിൽ അനുഭവിക്കണോ അതുമാതിരി പടച്ചിൽ നമ്മൾ അനുഭവിക്കാൻ തുടങ്ങും. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നല്ലോണം സ്ഥിരോത്സാഹം വേണം ഈ പണിക്ക്. അത്ര എളുപ്പത്തിൽ നമുക്ക് ഭഗവാനിൽ എത്താൻ സാധിക്കില്ല. ആ സ്ഥിരോത്സാഹം ഉണ്ടാവണമെങ്കിൽ അത്യുൽക്കടമായിട്ടുള്ള ആഗ്രഹം വേണം. ഞാൻ നേരത്തെ പറഞ്ഞ ആഗ്രഹം, ഞാൻ എൻ്റെ ശ്രമം എൻ്റെ സ്വപ്രയത്നം കൊണ്ട് തന്നെ ഞാൻ ആധ്യാത്മിക സാധന ചെയ്തിട്ട് ഭഗവാനെ അറിയും എന്ന് ഉറപ്പായിട്ട് ദൃഢനിശ്ചയം ചെയ്ത് സങ്കല്പം ചെയ്തിട്ട് ദിവസവും ആവുന്ന പോലെ ജപധ്യാനാദികൾ ചെയ്ത് അഭ്യാസം തുടരണം. അങ്ങനെ ചിലപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് വർഷങ്ങൾ കൊണ്ട്, ഞാനങ്ങനെ പറയട്ടെ, ഒന്നോ രണ്ടോ ദിവസം കൊണ്ടൊന്നും നടക്കണമെന്നില്ല, അതൊക്കെ ഭഗവാന്റെ കയ്യിലാണ്. പിന്നെ അങ്ങനെ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട്, ധ്രുവൻ വെറും 6 മാസം കൊണ്ടൊക്കെയാണ് സാധിച്ചത്. പക്ഷേ അത് എല്ലാവർക്കും സാധിക്കണമെന്നില്ല, 3ഓ 4ഓ വർഷങ്ങൾ, ചിലപ്പോൾ 20 വർഷങ്ങൾ, അല്ലെങ്കിൽ 30 വർഷങ്ങൾ, അല്ലെങ്കിൽ ചിലപ്പോൾ 40 വർഷങ്ങൾ, അങ്ങനെയൊക്കെ വേണ്ടി വരും. അങ്ങനെയൊക്കെ നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ വിജയിച്ചോ ഇല്ലയോ എന്ന് പറയാൻ പറ്റുള്ളൂ. ഈ ഒരു പണിയിൽ അങ്ങനെയേ പറ്റുള്ളൂ, ക്വിക്ക് ഫിക്സുകളില്ല. പിന്നെ വേറൊരു കാര്യം എനിക്ക് ഇവിടെ പറയാനുള്ള, പിന്നാൾ ഒരു ഗൃഹസ്ഥാശ്രമിയായിട്ടുള്ളൊരു സുഹൃത്ത് ചോദിച്ചു എന്നോട് പ്രാണായാമത്തിനെ കുറിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു, ലൗകിക ജീവിതം പിന്തുടരുന്ന ആൾക്കാർ ഈ പ്രാണായാമവും യോഗാഭ്യാസവും ഒരുപാട് ചെയ്യണം നല്ലതല്ല. ഇന്നിപ്പോൾ യോഗ 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 പറഞ്ഞിട്ട് സകലവരും ചെയ്യുന്നുണ്ട്, എല്ലാവരും ലൗകികരുമാണ്. അത് പ്രത്യേകിച്ച് പ്രാണായാമം, പ്രാണായാമത്തിൻ്റെ ചില ഉയർന്ന വിദ്യകളൊക്കെ വെറുതെ ആധ്യാത്മിക സിദ്ധികൾ ഉണ്ടാക്കാനാണെന്ന് പറഞ്ഞിട്ട് ഗൃഹസ്ഥാശ്രമികൾ ചെയ്യാതിരിക്കുന്നത് നന്നായിരിക്കും. കാരണം എന്താ വെച്ചാൽ, ഇനി അത് ചെയ്തേ പറ്റൂ എന്നുള്ളവരാണെങ്കിൽ അവർ നല്ല ചിട്ടയും വേണം, ഒരു എല്ലാ കാര്യത്തിലും മിതത്വവും വേണം. സാത്വികാഹാരം കൃത്യസമയത്ത് നല്ല ന്യൂട്രിയൻസോടുകൂടി പോഷകാംശങ്ങളോടുകൂടി തന്നെ കഴിക്കണം. സൽക്കർമ്മങ്ങൾ വലിച്ചുവാരി ചെയ്യരുത്, അതും നിയന്ത്രിതമായിട്ട്. അതിൻ്റെ കർമ്മഫലം മുഴുവൻ ഭഗവാൻ അർപ്പണമായിട്ട്, ഗുരുവായൂരപ്പനെ അർപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഭഗവാൻ ഏത് ഈശ്വര രൂപത്തിനാണോ നമ്മൾ ഇഷ്ടപ്പെടുന്നത് ആ ദേവൻ അർപ്പിച്ചുകൊണ്ട് ചെയ്യണം. അപ്പം നമുക്ക് അതിൻ്റെ ബേഡൻ, അതിൻ്റെ പുണ്യവും വരില്ല പാപവും വരില്ല. നമുക്ക് പുണ്യവും കുറയ്ക്കണം പാപവും കുറയ്ക്കണം, രണ്ടും കുറയ്ക്കണം, എന്നാലേ നമുക്ക് മോക്ഷത്തിന് അർഹതയുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് വീണ്ടും ജന്മചക്രത്തിൽ വരണം. പിന്നെ മനസ്സിനെ അടക്കി ജീവിക്കുക, മനക്ലേശമില്ലാണ്ട് ജീവിക്കുക. മനക്ലേശം ഇല്ലാണ്ട് പറഞ്ഞാൽ നമ്മൾ പറയും അയ്യോ ക്ലേശങ്ങൾ വരുമ്പോൾ നമ്മളത് അനുഭവിക്കില്ല, അങ്ങനെയല്ല. ഒരു സാഹചര്യത്തിനോട് എങ്ങനെ നമ്മൾ പ്രതികരിക്കണം എന്നുള്ളത് നമ്മുടെ കയ്യിലായിരിക്കണം. പറയാൻ എളുപ്പമാണ്, പക്ഷെ അഭ്യാസം കൊണ്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ക്ലേശം വേണോ വേണ്ടയോ, ഇതിൽ നിന്ന് ഞാൻ ക്ലേശം അനുഭവിക്കണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ആത്യന്തികമായിട്ട് നമ്മളാണെന്നുള്ളൊരു ബോധം ഉറച്ചിട്ട് ജീവിക്കുക. പിന്നെ നല്ല ശുദ്ധവായു ശ്വസിക്കുക, അധികം ചൂടും അധികം തണുപ്പും ഇല്ലാത്ത ഏകാന്തമായിട്ടുള്ള സ്ഥലത്ത് ശാന്തമായിട്ട് വേണം അഭ്യാസങ്ങൾ ചെയ്യാൻ. അതേമാതിരി തന്നെ മോഷൻ കറക്റ്റായിരിക്കണം, ശരിയായിട്ടുള്ള മനഃശോധന ഉണ്ടാവണം. അനാവശ്യമായിട്ട് വലിച്ചു വാരി സംസാരിക്കരുത്, വൈഖരി സംരക്ഷിക്കണം. ഇതൊക്കെ ഈ പ്രാണായാമവും ഉയർന്ന തരത്തിലുള്ള യോഗാഭ്യാസങ്ങളും ചെയ്യുന്നവർ ചെയ്തേ പറ്റൂ. ഗൃഹസ്ഥാശ്രമികളാകുമ്പോൾ ഇതൊക്കെ പലപ്പോഴും പറ്റിയെന്ന് വരില്ല. കാരണം ഇതിലേറ്റവും പുറമേയായിട്ട് ആ എന്താ പറയുക, ശാരീരികമായിട്ടുള്ള ചേർച്ചകൾ വളരെ കുറയ്ക്കണം. അതിനെ ബ്രഹ്മചര്യം എന്നൊരു വാക്കിട്ടിട്ടാണ് നമ്മുടെ നാട്ടിൽ വിളിക്കാറ്. വാസ്തവത്തിൽ ബ്രഹ്മചര്യത്തിൻ്റെ അർത്ഥമൊക്കെ അതിൻ്റെ അപ്പുറത്തേക്ക് എത്ര വിപുലമാണ്, അത് ഒരു വളരെ വികലമായിട്ട് വ്യാഖ്യാനിക്കപ്പെട്ടൊരു വാക്കായിപ്പോയി, അത് പിന്നീടൊരു അവസരത്തിൽ സംസാരിക്കാം. അപ്പോൾ ബ്രഹ്മചര്യം പാലിക്കണമെന്ന് സാമാന്യ അർത്ഥത്തിൽ പറയാം, അത് നിർബന്ധമാണ്. അപ്പോൾ ഈ ഇതിൻ്റെ കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രാണായാമവും യോഗാഭ്യാസവും നിഷ്ഠയായിട്ട് അഭ്യസിക്കുമ്പോൾ ഇതില്ലെങ്കിൽ, ഈ പറഞ്ഞ കാര്യങ്ങളില്ലെങ്കിൽ, പ്രത്യേകിച്ച് ബ്രഹ്മചര്യം ഇല്ലെങ്കിൽ, ഹൃദ്രോഗം അഥവാ കുറച്ച് ചെറിയ തോതിലെങ്കിലും ബുദ്ധിഭ്രംശം ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികമാണ്. ഇത് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ അങ്ങോട്ട് വെറുതെ പറയല്ല. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ ആരോഗ്യം തന്നെ തകർന്നു പോകും. അപ്പോൾ അത് മനസ്സിൻ്റെ ആരോഗ്യവും ശരീരത്തിൻ്റെ ആരോഗ്യത്തിലും വളരെ പ്രാധാന്യമുണ്ടല്ലോ, ബുദ്ധിയുടെ ആരോഗ്യവും അതേപോലെ ഹൃദയത്തിൻ്റെ ആരോഗ്യവും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ ഈ നിരന്തരമായിട്ടുള്ള ആ സ്മരണ നമ്മൾ ഭഗവാനിൽ അച്ചീവ് ചെയ്താൽ, ഭഗവാനെ നിരന്തരമായിട്ട് എന്താ പറയുക, സ്മരിക്കുക എന്നുള്ളത് നമ്മളിപ്പോൾ ജപിക്കലും ധ്യാനത്തിലും കൂടി ആ അഭ്യാസം കൊണ്ട് നമ്മുടെ മനസ്സ് ശാന്തമായി ശുദ്ധമായി അങ്ങനെ വന്ന് ഭഗവാൻ തന്നെ നമ്മുടെ എന്താ പറയുക, ആ മനസ്സായിട്ട് നിൽക്കുകയാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താ സംഭവിക്കണം വെച്ചാൽ, ആ ഗുരുവായൂരപ്പൻ തന്നെ നമ്മുടെ ഗുരുവായിട്ട് മാറും, അല്ലെങ്കിൽ ആ മഹാദേവൻ തന്നെ നമ്മുടെ ഗുരുവായിട്ട് മാറും, അല്ലെങ്കിൽ ആ അമ്മ തന്നെ നമ്മുടെ ഗുരുവായിട്ട് മാറും, അല്ലെങ്കിൽ ആ മുരുകനോ ഗണപതി ഭഗവാനോ നമ്മുടെ ഗുരുവായിട്ട് മാറും. വേറൊരു ഗുരുവിനെ നമുക്ക് തേടി പോകേണ്ട ആവശ്യം വരില്ല. നിങ്ങൾക്ക് അങ്ങനെ ആ ഭഗവാൻ ഗുരുവായിട്ട് മാറുന്ന അവസ്ഥ നിങ്ങൾക്ക് വരുമ്പോഴാണ് ഏത് കാര്യത്തിനെയും കുറിച്ചും ശരിയായിട്ടുള്ളൊരു പേഴ്സ്പെക്റ്റീവ്, ഒരു ധാരണ നമുക്കുണ്ടാവുക. ഓട്ടോമാറ്റിക്കലി നമുക്ക് നമ്മുടെ സ്പിരിച്വലായിട്ടുള്ള സംശയങ്ങൾ, ആധ്യാത്മികമായിട്ടുള്ള സംശയങ്ങൾ, അല്ലെങ്കിൽ നമുക്കുണ്ടാവുന്ന ചോദ്യങ്ങൾ, ഇതിനൊക്കെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ, നമ്മുടെ അകത്തുനിന്ന് തന്നെ ഉത്തരം കിട്ടും. അത് ഭഗവാൻ നമ്മുടെ ഗുരുവായിട്ട് മാറിക്കഴിയുന്ന സമയത്താണ് സംഭവിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് വേറൊരാളുടെ ഭക്തിയെ പുച്ഛിക്കാൻ തോന്നില്ല, നമ്മുടെ ഭക്തിയെ താൻ പോരിമ കാണിച്ച് 10 പേരുടെ മുന്നിൽ പ്രദർശിപ്പിക്കാൻ തോന്നില്ല, നമ്മുടെ അനുഭവങ്ങളെ കേവലം കുറേ കയ്യടികൾക്കോ അല്ലെങ്കിൽ ലൈക്കുകൾക്കോ ഒന്നും വേണ്ടിയിട്ട് വിളിച്ചു പറയാൻ തോന്നില്ല. നമ്മൾ എന്ത് ചെയ്യണമെന്നും നമ്മൾ ഏത് വഴിയിൽ പോകണമെന്നും ഒക്കെ നമ്മുടെ അകത്തിരുന്ന ആ ഗുരുവായൂരപ്പൻ തന്നെ നമുക്ക് പറഞ്ഞു തരാൻ തുടങ്ങും. ആ അവസ്ഥയിൽ എത്തണം നമ്മൾ, അത് നിശ്ചയമായിട്ട് സാധിക്കുകയും ചെയ്യും. ഈ ജപിക്കുന്ന സമയത്ത് ധ്യാനിക്കാണ്ടിരിക്കണം എന്നില്ല, ആ ജപിക്കുന്ന സമയത്ത് നമ്മുടെ ഭഗവാന്റെ രൂപം, ഗുരുവായൂരപ്പൻ്റെ രൂപം നമ്മൾ നിശ്ചയമായിട്ട് ധ്യാനിക്കണം. അങ്ങനെ അല്ലെങ്കിൽ പിന്നെ ജപം ഒരിക്കലും ഉറക്കില്ല. അല്ലെങ്കിൽ മന്ത്രത്തിലെങ്കിലും ശ്രദ്ധിക്കണം. ഇനി അതും അല്ലെങ്കിൽ ഒരു മന്ത്രം ഒരു പ്രാവശ്യം ഉരുക്കഴിച്ച് അടുത്ത മന്ത്രം തുടങ്ങുന്നതിന് ഇടയിലുള്ള സൈലൻസിലെങ്കിലും ശ്രദ്ധിക്കണം. എവിടെയെങ്കിലും ഒന്ന് ഉറപ്പിക്കണം. കഴിയുന്നതും ഭഗവാന്റെ രൂപം തന്നെ ചിന്തിക്കുക. ഇനിയിപ്പോൾ ഭഗവാന്റെ രൂപം ധ്യാനിക്കുന്ന സമയത്താണെങ്കിൽ ഇവൻ ജപിക്കുന്നതിൻ്റെ ഇടയിൽ ചിന്തിക്കുമ്പോഴും ധ്യാനിക്കുമ്പോഴും ജപമില്ലാണ്ട് ധ്യാനിക്കുമ്പോൾ ചിലർക്ക് ജപിച്ചുകൊണ്ട് ധ്യാനിക്കാൻ പറ്റില്ല, അത് തെറ്റൊന്നുമില്ല. ഇനിയിപ്പോൾ ധ്യാനിക്കുന്ന സമയത്ത് ഭഗവാന്റെ രൂപം മൊത്തത്തിൽ കിട്ടിയില്ലെങ്കിലും, ആ ടോട്ടലായിട്ട് കിട്ടിയില്ലെങ്കിലും, എന്താണോ മനസ്സിൽ തെളിഞ്ഞു വരുന്ന ഭാഗം, ചിലർക്ക് കണ്ണു വരും, ചിലർക്ക് കിരീടം വരും, ചിലർക്ക് നെഞ്ചിൻ്റെ അവിടം വരും, ചിലർക്ക് തൊടയ വരിക, ചിലർക്ക് കാലേ കാണുള്ളൂ, കുഴപ്പമില്ല, ആ ഭാഗം കണ്ടാൽ മതി. നമ്മുടെ മാതിരി നമ്മുടെ കയ്യ്, നമ്മുടെ കാല്, നമ്മുടെ നഖം എന്ന് പറഞ്ഞ മാതിരില്ല ഭഗവാൻ. ഭഗവാന്റെ ഓരോ അംഗവും പൂർണ്ണമാണ്, ഓരോ അംഗവും ഭഗവാൻ തന്നെയാണ്. നമ്മളെ മാതിരി ഇന്ന ആളുടെ കാല, ഇന്ന ആളുടെ കയ്യെന്നില്ല. ഭഗവാന്റെ കാല വെച്ചാൽ അത് ഭഗവാൻ തന്നെയാണ്. ഭഗവാന്റെ പാദങ്ങൾ ഭഗവാൻ തന്നെയാണ്. ഭഗവാന്റെ നഖങ്ങൾ ഭഗവാൻ തന്നെയാണ്. ഭഗവാന്റെ നെറ്റി ഭഗവാൻ തന്നെയാണ്. അത് ഭഗവാൻ പൂർണ്ണമാണ്. എല്ലാം ഭഗവാന്റെ അംഗങ്ങളൊക്കെ പൂർണ്ണാവയവങ്ങളാണ്. അപ്പം അതുകൊണ്ട് ധൈര്യമായിട്ട് മനസ്സിൽ ഏത് ഭാഗം വരണമെന്ന് വെച്ചാൽ അവിടെ ധ്യാനിച്ചു തുടങ്ങുക. അങ്ങനെ ഉറച്ചു വരുമ്പോൾ അടുത്ത ഇതിലേക്ക് നമുക്ക് കടക്കാൻ പറ്റും. ചിലപ്പോൾ നമുക്ക് തോന്നും കിട്ടണില്ല, സാരമില്ല, നമ്മൾ ശ്രമിക്കണ്ടല്ലോ, അതിൽ സന്തോഷിക്കുക, ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. നല്ല നിർബന്ധ ബുദ്ധി വേണം. നമ്മൾ ജീവിതത്തിൽ എന്തൊക്കെ കാര്യത്തിന് നിർബന്ധ ബുദ്ധി വയ്ക്കണം, എന്തൊക്കെ കാര്യത്തിന് വാശി പിടിക്കണം, ഈ ഒരു കാര്യത്തിൽ വാശി വയ്ക്കുക, ഞാൻ അദ്ദേഹത്തിനെ പൂർണ്ണമായിട്ടും മനസ്സിൽ കാണും എന്ന് വാശി വെച്ചിട്ട് തന്നെ അദ്ദേഹത്തിനെ അവിടെ പിടിച്ചു നിർത്തുക. മനസ്സങ്ങനെ പല വഴിക്ക് പോവും, പക്ഷെ പിടിച്ച് തിരിച്ചു കൊണ്ടുവരിക. മനസ്സിന് വെറൈറ്റി കൊടുക്കുക. മൊത്തത്തിൽ ആലോചിക്കാണ്ട് ഭഗവാന്റെ കുറച്ച് നേരം, ഞാൻ പണ്ടൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഭഗവാന്റെ പാദങ്ങൾ ആലോചിക്കുക, കണങ്കാലുകൾ ആലോചിക്കുക, തൊട ആലോചിക്കുക. അപ്പോൾ മനസ്സിന് വെറൈറ്റി കിട്ടും. അങ്ങനെ ആലോചിച്ച് 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 തിരുമുടി വരെ എത്തുക, വീണ്ടും മുഖത്തേക്ക് വരിക, കണ്ണ്, മൂക്ക്, ചുണ്ട്, ചിരി, ആ ചിരിയെ ധ്യാനിക്കുക. കുറച്ച് കഴിഞ്ഞാൽ ചിരിയിൽ ആനന്ദം മാത്രം ധ്യാനിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിലും ആനന്ദം അങ്ങോട്ട് നിറയും. ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണ എന്നല്ലേ പറയുക. അപ്പോൾ ഇതിൽ ജയം നിശ്ചയിക്കും. ഇത് ജയിക്കാൻ വേണ്ടിയുള്ള കളിയാണ് നമ്മൾ കളിക്കുന്നത്. ഇതിൽ പരാജയം ഒന്നില്ല. ഭഗവാന്റെ കൈപിടിച്ചുകൊണ്ട് ഭഗവാനെ ധ്യാനിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാണ്ടല്ലോ നമ്മൾ തോൽക്കില്ല, അതിൽ നമ്മൾ നിശ്ചയമായിട്ടും ജയിച്ചിരിക്കും, ഒരു സംശയവുമാണ്. പക്ഷെ നമ്മുടെ പരിശ്രമത്തിനെ ഭഗവാൻ അളക്കും. ഈ പരിശ്രമത്തിനെ അളക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞത് അതാണ്, എത്ര ആഗ്രഹമുണ്ടെന്നുള്ള അനുസരിച്ചിട്ടാണ് പരിശ്രമം. കുറേ പരിശ്രമിച്ചു എന്ന് പറയുകയല്ല, ഹാർഡ് വർക്ക് ചെയ്തിട്ട് അല്ല, സ്മാർട്ട് വർക്ക് ചെയ്യണമെന്ന് പറയുക മാനേജ്മെൻറ്റിൽ. അതേമാതിരി തന്നെയാണ് സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുക. ആ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഏറ്റവും ആദ്യത്തെ ആവശ്യം പാഷനാണ്. നമുക്ക് ഭയങ്കര ആഗ്രഹമാണ്. ആ പാഷൻ എത്ര ശക്തമാണോ അപ്പോൾ അത്രയും ഫാസ്റ്റായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടും ഭഗവാന്റെ നിന്ന്. കാരണം നമ്മൾ ഭഗവാനെ അത്ര ഉഗ്രമായിട്ട് ആകർഷിക്കണം, നമ്മുടെ ആ അത്യുൽക്കടമായിട്ടുള്ള ഇതുകൊണ്ട്. അപ്പോൾ ഭഗവാന് വിട്ടു നിൽക്കാൻ പറ്റില്ല. അദ്ദേഹം ഒരു നിമിഷം പോലും നമ്മളെ പിരിഞ്ഞിരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കാത്തവണ്ണം നമ്മൾ അദ്ദേഹത്തിനെ സ്നേഹിക്കുക, അങ്ങനെ നമ്മൾ അദ്ദേഹത്തിനെ പ്രണയിക്കുക, അങ്ങനെ വേണം നമ്മൾ ഭഗവാനെ സാക്ഷാത്കരിക്കാൻ. അപ്പം ജപിക്കുക അഥവാ മന്ത്രം കൊണ്ട്, മന്ത്രത്തിനെ മനസ്സുകൊണ്ട് റിപ്പീറ്റ് ചെയ്യുക, വായോണ്ടല്ല, സ്വകാര്യമായിട്ടുമല്ല, മനസ്സുകൊണ്ടും റിപ്പീറ്റ് ചെയ്യണം. മനസ്സിലാണ് ആ മന്ത്രം എന്നറിയേണ്ടത്. അത് നമുക്കിപ്പോൾ മന്ത്രം മാല പിടിച്ചിട്ടാവാം, അല്ലെങ്കിൽ വേറെ കൈവരൽ കൂട്ടിയിട്ടോ, എങ്ങനെയാണ് വെച്ചാൽ, അല്ലെങ്കിൽ അവിടെ ഒരു പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടോ, എങ്ങനെയാണെങ്കിലും നമ്മൾ എഴുതി ശീലിക്കുക, മാല പിടിച്ച് കണക്ക് പിടിക്കുകയൊക്കെ ആവുക. എന്താണെങ്കിലും ഇതിൻ്റെയൊക്കെ ആത്യന്തികമായിട്ടൊരു ലക്ഷ്യമുണ്ട്. അല്ലാണ്ട് ഒരു ഭയങ്കര ഭംഗിയുള്ള മാല ഉണ്ടാവുക, എനിക്കിത് ഗുരുജി തന്ന മാലയാണെന്ന് പറഞ്ഞിട്ട് കടല നിങ്ങളെ ഞാൻ കാണിക്കില്ല എന്ന് പറഞ്ഞിട്ട് അതിനെ ഒരു സഞ്ചിയുടെ വെച്ചിട്ട് ജപിക്കുക. ആ സഞ്ചിയുടെ വെച്ച് ജപിക്കണേനൊക്കെ അർത്ഥങ്ങളുണ്ട്. ആ അർത്ഥത്തിൻ്റെ ഉദാത്തത, അതിൻ്റെ ഹൈറ്റ് മനസ്സിലാക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ അർത്ഥമുണ്ട്. അല്ലാണ്ട് അത് ഒരു പ്രദർശനമായിട്ട് കാണിക്കാനല്ല വേണ്ടത്. ചിലരുണ്ട് വെറുതെ കയ്യിലൊരു മാല ചുറ്റിയിട്ടിട്ട് ഇങ്ങനെ ജപിച്ചുകൊണ്ട് നടക്കും, അപ്പുറത്തെ എല്ലാ വേണ്ടാതരം പറയും, സകല പരിപാടിയും ചെയ്യും. ചിലരുടെ കൈ എപ്പോഴും ഒരു സഞ്ചിറകത്തായിരിക്കും, എന്നിട്ട് എല്ലാ വേണ്ടാതരും കാണിക്കും. അതല്ല വേണ്ടത്. എന്തുകൊണ്ട് ഗോപ്യമായിട്ട് മറച്ചു വെച്ച് ജപിക്കണമെന്നുള്ളതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള അർത്ഥങ്ങളുണ്ട്. അതായത് വളരെ വലിയ തത്വങ്ങളാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഏറ്റവും വിനയത്തോടു കൂടിയിട്ട് മറ്റൊന്നിലും ശ്രദ്ധ കൊടുക്കാണ്ട് ഭഗവാനെ അടയണമെന്നുള്ള ആഗ്രഹത്തോട് ജപിക്കുക. കാരണം ആത്യന്തികമായിട്ട് ഈ പറയുന്ന അഭ്യാസങ്ങളുടെ ഈ പറയണതൊക്കെ അതിൻ്റെയൊക്കെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വെറുതെ കുറേ പ്രകടനം കാണിക്കുക, മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യുക, ഞാൻ വലിയ സംഭവമാണ്, ഞാൻ ഭക്തനാണെന്ന് കാണിക്കുക എന്നുള്ളതല്ല. അവനവൻ്റെ മനസ്സിനെ ജയിക്കാനും അടക്കാനുമാണ്. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഉപാധികൾ മാത്രമാണ്. ഈ മറ്റു വിഷയങ്ങളിൽ നിന്നൊക്കെ ഇതൊക്കെ മാറി ആ ധ്യാന വിഷയം, ആ ഗുരുവായൂരപ്പനിൽ നമ്മുടെ മനസ്സിനെ ഉറപ്പിക്കാനുള്ള അനേകായിരം വഴികളിൽ കുറച്ചെണ്ണമാണ് ഈ ജപിക്കുക, എണ്ണം പിടിക്കുക എന്നൊക്കെ തുടങ്ങിയ കാര്യങ്ങൾ. കാരണം മനസ്സ് മറ്റൊരു സ്ഥലത്തേക്ക് തെന്നിപ്പോകുന്നത് എളുപ്പത്തിൽ അറിയാൻ പറ്റും നമ്മൾ ഇങ്ങനെ ഒരു പ്രക്രിയ ചെയ്യുന്നുണ്ടെങ്കിൽ. മാത്രമല്ല നമ്മൾ അറിയാണ്ട് ചിലപ്പോൾ ഉറങ്ങി വീഴും. അതുകൊണ്ട് ഈ എന്താ പറയുക, ഉപാധികൾ ഉണ്ടെങ്കിൽ നമ്മുടെ ശ്രദ്ധ മാറിപ്പോണേ നമ്മളെ തിരിച്ചു കൊണ്ടുവരാൻ ഈ കണക്ക് പിടിക്കലിനും മറ്റും മാല കൊണ്ട് എണ്ണം പിടിക്കലിനൊക്കെ സാധിക്കും. അതേമാതിരി നമുക്ക് ക്ഷീണം വന്നു, പ്രശ്നം വന്നു എന്നൊന്നും ഒരിക്കലും വിചാരിക്കരുത്. നല്ല ആത്മവിശ്വാസം ഉണ്ടാവണം. എനിക്ക് ചെയ്യാൻ കഴിയാത്ത യാതൊന്നുമില്ല, വേണമെന്ന് വെച്ചാൽ എനിക്കെല്ലാം ചെയ്യാൻ കഴിയുന്നുള്ളതാണല്ലോ യഥാർത്ഥ ആത്മവിശ്വാസം. അതേ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ ഭഗവാൻ എനിക്കിതിങ്ങനെ തരുമോ, എന്നെ എനിക്ക് സാക്ഷാത്കാരം തരുമോ, ഇങ്ങനെയൊന്നും ചിന്തിക്കരുത്. ധൈര്യമായിട്ട് ചെല്ലുക, ധൈര്യമായിട്ട് മന്ത്രം ചെല്ലുക, ധൈര്യമായിട്ട് ജപിക്കുക, ധൈര്യമായിട്ട് ധ്യാനിക്കുക, ധൈര്യമായിട്ട് ഭഗവാൻ ഇങ്ങോട്ട് പിടിച്ച് വലിക്കുക. അപ്പം എന്താ ഉണ്ടാവുക, നമുക്ക് ഭഗവാനെ തന്നെ നമ്മുടെ അടിമയാക്കാൻ പറ്റും. ആ വാക്ക് ഉപയോഗിക്കുന്നത് ഞാൻ അത്ര സ്നേഹത്തിൻ്റെ പേരിലാട്ടോ, അല്ലാണ്ട് ഒരു മോശാർത്ഥത്തിലല്ല. രാധ എങ്ങനെയാ ഭഗവാൻ രാധയുടെ തൃപ്പാദം എടുത്ത് ഭഗവാന്റെ ശിരസി വെക്കണമെന്നുള്ള രംഗം പറയുന്നില്ലേ ഗീതാഗോവിന്ദത്തിൽ, ആ അവസ്ഥയാവും. അപ്പൊ ആത്മവിശ്വാസം ഇല്ലാത്ത ഒരാൾക്ക് ദൈവത്തിൽ വിശ്വാസം ഉണ്ടാവില്ല. വിവേകാനന്ദസ്വാമി പണ്ട് പറഞ്ഞിട്ടുണ്ട്, ആ കാലത്ത് പറഞ്ഞിട്ടുണ്ട്, പഴയ കാലത്ത് ദൈവത്തിൽ വിശ്വാസം ഇല്ലാത്തവനെയാണ് ഞാൻ നാസ്തികൻ എന്ന് പറയുക, ഇന്നത്തെ കാലത്ത് അവനവനിൽ വിശ്വാസം ഇല്ലാത്തവനാണ് ഞാൻ നാസ്തികൻ എന്ന് പറയാന്ന് നോക്കൂ. അദ്ദേഹം ഒരു നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞത്, അപ്പൊ അതിന് എത്രമാത്രം പ്രസക്തി ഇനിയും വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവനവനിൽ വിശ്വാസം ഇല്ലാത്തവനാണ് വാസ്തവത്തിൽ ദൈവത്തിൽ വിശ്വാസം ഇല്ലാണ്ട് നടക്കുന്നത്. യഥാർത്ഥ നിരീശ്വരവാദി അവനവനിൽ വിശ്വാസം ഇല്ലാത്തവനാണ്. അതുകൊണ്ട് തന്നെ ആത്മവിശ്വാസം ഇല്ലാത്ത ആൾക്കാരുടെ വാക്കുകൾ ആരും ശ്രദ്ധിക്കാൻ പോവില്ല. ആരും ശ്രദ്ധിക്കാൻ പോവില്ല എന്ന് പറയുമ്പോൾ അതിൽ ഭഗവാനും പെടും. ഭഗവാനും ആത്മവിശ്വാസം ഇല്ലാത്തവൻ്റെ വാക്കുകളെ ശ്രദ്ധിക്കില്ല. ആത്മവിശ്വാസം എന്നാൽ അവനവൻ്റെ ഉള്ളിൽ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യം ഉണർന്നിരിക്കുന്നു, അതുകൊണ്ടാണ് ഞാൻ എൻ്റെതായിട്ടുള്ള ഈ ജീവിതം നയിക്കുന്നത്, എനിക്കിങ്ങനെ നടക്കാൻ പറ്റുന്നത്, എനിക്ക് ചേതനയുണ്ട്, എൻ്റെ അകത്ത് സ്ഫുരിക്കുന്ന ചൈതന്യം അതാണ്. ഞാൻ സ്വപ്നം കാണാണ്ട പോലും കിടന്നുറങ്ങിയിട്ടും ബോധമില്ലാണ്ട കിടന്നുറങ്ങിയിട്ടും രാവിലെ എണീച്ചിട്ട് ഞാൻ സുഖമായി ഉറങ്ങി എന്ന് പറയുന്നത് ആരാണ്? അത് ചിന്തിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആ ആളാണ് അത്. അതാണ് ആത്മാവ്. ആ ആത്മാവിൽ, ആ ആത്മാവ് അവിടെ ഉണ്ട്, തൻ്റെ ഉള്ളിൽ അത് ജ്വലിക്കുന്നുണ്ട് എന്ന ബോധത്തോടെ ഉള്ളവൻ ആണ് യഥാർത്ഥ ഈശ്വരവിശ്വാസി. അങ്ങനെയുള്ളവൻ്റെ പ്രാർത്ഥന ഈശ്വരൻ കേൾക്കും, അങ്ങനെ ചിന്തിക്കാത്തവൻ്റെ പ്രാർത്ഥന ഈശ്വരൻ കേൾക്കില്ല. ഏത് തരത്തിലിരിക്കുമ്പോഴാണോ ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ടും കൂടാണ്ട് കുറേ നേരം ആ ധ്യാനത്തിൽ ഭഗവാനെ നന്നായിട്ട് ആലോചിച്ച് ഉറച്ചിരിക്കാൻ പറ്റുന്ന ആ ഇരിപ്പിനെയാണ് നമ്മൾ ആസനം എന്ന് പറയുന്നത്. അത് ഏതും കംഫർട്ടബിളായിട്ടുള്ള ഏതും ആവാം. എത്ര നേരം വേണമെങ്കിൽ ഇരുന്നാലും ഒരു ബുദ്ധിമുട്ടില്ലാതെ ഇരിക്കുന്നതാണ് വാസ്തവത്തിൽ യഥാർത്ഥ സുഖാസനം. നട്ടല് വളയാണ്ട നേരെ ഇരിക്കണം എന്നാണ് കഴിയുന്നതും നോക്കേണ്ടത്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഈ കുണ്ഠലിനിയുടെ സഞ്ചാരത്തിന് അത് സഹായകരമാവാൻ വേണ്ടിയിട്ട് സുഷുമ്നം നേർക്ക് നിർത്തുക, നെഞ്ചും കഴുത്തും തലയൊക്കെ നേർന്നിരിക്കണം. അപ്പോഴേ ശരീരത്തിൻ്റെ മേലെ ഭാഗത്തെ ഭാരം പൂർണ്ണമായിട്ട് വാരിയലിലേക്ക് വരുള്ളൂ. അപ്പം നെഞ്ച് വളയില്ല. കുനിഞ്ഞിരിക്കുന്നത് ഒരിക്കലും ആരോഗ്യകരമല്ല. സമമായിരിക്കണം ആ ഭാരം വരുന്നത്. ധ്യാനിക്കുന്ന സമയത്ത് തുടക്കത്തിലൊക്കെ മൈൻഡ് വളരെ മനസ്സ് അസ്വസ്ഥമായിട്ട് തന്നെ ഇരിക്കും. ഏത് ഘട്ടം വരെ അറിയോ? ഈ ചിന്തിക്കുന്നതും ഈ ചുറ്റും കാണുന്നതും ഈ വസ്തുക്കളും ഒക്കെ മായയുടെ അംശങ്ങൾ മാത്രമാണെന്ന്. ഈ കാണായത് മാത്രമല്ല, ഇതിൻ്റെ അപ്പുറത്തും ഒരുപാട് വസ്തുക്കളുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നത് രണ്ട് തരത്തിൽ ഗുണം ചെയ്യും. കാണുന്നതൊക്കെ മായയാണെന്ന് പറയുന്നത് മിഥ്യയാണ്, ഇല്ലാത്തതാണെന്ന് പറയണതല്ല മായ. കാണാൻ സാധിക്കാത്തതിൽ വിശ്വസിക്കാതിരിക്കലാണ് യഥാർത്ഥമായ. ഇതിൻ്റെ അപ്പുറത്തേക്ക് ചിലതുണ്ട് എന്നുള്ളതിനെ നിരന്തരമായിട്ട് നിരാകരിക്കുക, ഏയ് അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നുമില്ല അതൊന്നുമില്ല എന്ന് പറയുന്നതാണ് യഥാർത്ഥമായ. അപ്പം ലോകം തന്നെ മിഥ്യയാണെന്നും ലോകത്തിൻ്റെ അപ്പുറത്തേക്ക് ഈ കാണുന്ന ലോകം മിഥ്യയാണെന്നുള്ള സത്യം ആയിട്ടെടുക്കുക, പക്ഷെ അതിൻ്റെ അപ്പുറത്തൊന്നുണ്ട് എന്നുള്ളതും ഇല്ല എന്ന് പറയുന്നതും മായയാണ്. അപ്പം അതുകൊണ്ട് അതിൻ്റെ അപ്പുറത്തൊന്നുണ്ട്, ആ ഉണ്മ ആ സത്യം എന്താ, അത് ഭഗവാനാണ്. ആ ഭഗവാൻ മാത്രമാണ് സത്യം, സത്യം പരം ധീമഹി ഭാഗവതം പറയണത്. ആ വിചാരം നമ്മുടെ മനസ്സിൽ അരക്കിട്ട് ഉറപ്പിക്കുക, സിമെൻ്റ് ഇട്ട് അങ്ങോട്ട് ഉറക്കണത് വരെ മനസ്സ് ഓടിക്കളിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ എപ്പോ മനസ്സ് ഉറയ്ക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? എപ്പോഴാണ് മനസ്സിലാക്കാൻ പറ്റുക? ഈശ്വരൻ എന്ന് പറയുന്ന വസ്തു ഈശ്വരൻ തന്നെയാണ് സത്യം, ഈശ്വരൻ മാത്രമേ സത്യവസ്തുവായിട്ടുള്ളൂ. സത്യം പരം ധീമഹി എന്ന് ഭാഗവത ആഹ്വാനം ചെയ്യുന്നത് പ്രാവർത്തികമായി കിട്ടുമ്പോൾ ആ നിമിഷത്തിൽ മനസ്സ് തീർച്ചയായിട്ടും അടങ്ങും. ആ ആ അടക്കം വരണമെങ്കിൽ നമുക്ക് വിഷയവിരക്തി ധാരാളം ഉണ്ടാവണം, അത് അത്രയും ഹൈറ്റിലെത്തണം. എത്രത്തോളം വിഷയങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ വലിച്ചു അകത്തേക്ക് കൊണ്ടുവരുന്നോ അത്രത്തോളം ഈശ്വരപ്രേമം കൂടും, എത്രത്തോളം ഭഗവാന്റെ ഭക്തി വർദ്ധിക്കുന്നു അത്രത്തോളം മനസ്സിന് ശാന്തി ഉണ്ടാവും, എത്രത്തോളം ശാന്തി ഉണ്ടാവും അത്രത്തോളം നമ്മൾ ഭഗവാന്റെ ലയിക്കും, ഭഗവാൻ തന്നെയായിട്ട് മാറും. കുറച്ച് നിമിഷം പോലും നമ്മൾ ആ സമാധി എന്ന് പറയുന്ന അവസ്ഥ, ഭഗവാന്റെ ലയിച്ച് നിൽക്കുന്ന അവസ്ഥ ലഭിച്ചാൽ പിന്നെ നമുക്ക് ഈ ലൗകിക സുഖങ്ങളൊക്കെ വളരെ നിസ്സാരം മാത്രമല്ല അരോചകമായിട്ട് തീരും. രുചിക്കാണ്ടോ? ജപിക്കുക, ധ്യാനിക്കുക, കൃത്യമായിട്ട് ആരാധിക്കുക, പ്രാർത്ഥിക്കുക, സ്മരിക്കുക, അതേമാതിരി തന്നെ ഗ്രന്ഥങ്ങൾ വായിക്കുക, ഇപ്പോൾ ഭാഗവതാദി ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുക, സത്സംഗം നടത്തുക, ഭഗവാനെക്കുറിച്ച് സംസാരിക്കുക, ഒറ്റയ്ക്ക് ഇരുന്നിട്ട് അവനവനെക്കുറിച്ച് ആത്മവിചാരം ചെയ്യുക, ഇതിലേതിലാണോ നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം കിട്ടുന്നത് അത് ചെയ്യുക. നിങ്ങൾക്ക് എന്ത്, നിങ്ങളുടെ പ്രകൃതിക്കും സന്ദർഭത്തിനും എന്താണോ യോജിച്ചത് അത് സ്വീകരിച്ചിട്ട് അനുഷ്ഠിക്കുക. അത് നിങ്ങളെ ചെയ്യിപ്പിക്കുന്നവരാണ് യഥാർത്ഥ ഗുരുനാഥൻ. അല്ലാണ്ട് ഗുരുനാഥൻ ഞാനൊരു വഴി പഠിച്ചിട്ടുണ്ട് ആ വഴി തന്നെ നിങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു തരണത് ഗുരുനാഥൻ അല്ല. നിങ്ങളുടെ പ്രകൃതത്തിനനുസരിച്ചും നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കി തരാനും നിങ്ങളുടെ രീതിക്കനുസരിച്ചിട്ടും നമുക്ക് അരിമാവ് കുഴച്ചിട്ട് ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റില്ല. അരിമാവ് കൊണ്ട് നമുക്ക് ഇഡ്ഡലിയോ ദോശയോ ഉണ്ടാക്കാം, ഗോതമ്പ് കുഴച്ചാൽ ചപ്പാത്തി ഉണ്ടാക്കാം. അപ്പം നമ്മുടെ പ്രകൃതം അനുസരിച്ചിട്ട് നമ്മളെ രൂപപ്പെടുത്തുന്ന ആളാണ്, ആത്യന്തികമായിട്ട് ഭഗവാനിൽ എത്തിക്കുന്ന ആളാണ്. നമ്മുടെ രൂപപ്രകൃതികൾ എന്തോ ആയിക്കോട്ടെ, നമുക്ക് വഴങ്ങുന്ന രീതിയിൽ കൂടെ. കോഴിക്കുഞ്ഞിൻ്റെ അടുത്ത് വെള്ളത്തിലിടാൻ പറ്റില്ലല്ലോ, നീന്താൻ പറ്റില്ല, മുങ്ങിച്ചത്തു. അപ്പോൾ അത് മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ട് കൈപിടിച്ച് കൊണ്ടുവന്ന ആളാണ് യഥാർത്ഥ ഗുരുനാഥൻ. അപ്പം നമ്മൾ സ്വയമേവ അഭ്യസിച്ച് വരുമ്പോൾ നമ്മുടെ അകത്ത് ഭഗവാൻ ഗുരുവായൂരപ്പൻ തന്നെ ഗുരുനാഥനായിട്ട് ഉണരുമ്പോൾ ഈ പറയുന്ന പ്രോസസ്സ് വളരെ എളുപ്പത്തിൽ സംഭവിക്കും. അന്ന് അദ്ദേഹത്തിനറിയാം നമ്മുടെ പ്രകൃതം എന്താ, നമ്മുടെ സ്വഭാവം എന്താ, നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം എങ്ങനെയാണ്, നമ്മുടെ ജീവിതത്തിൻ്റെ ചുറ്റുപാടുകൾ എങ്ങനെയാണ്, നമ്മൾക്കുള്ള സന്ദർഭങ്ങൾ എങ്ങനെയാണ്, അതിനനുസരിച്ച്. ഇപ്പോൾ ചിലർക്ക് വീട്ടിൽ മറ്റുള്ളവർ അവരെ കളിയാക്കും, അവർ പ്രാർത്ഥിക്കുന്നതോ പ്രഭാഷണങ്ങളോ സത്സംഗങ്ങൾ കേൾക്കണോ ഒക്കെ ചീത്ത വിളിക്കും, അത് ഈ പരിഹസിക്കും. അത് ചിലപ്പോൾ ഭാര്യയാവാം, ഭർത്താവാകാം, മക്കളാവാം, പലതരത്തിലും മനസ്സിനെ മുറിപ്പെടുത്തും. പക്ഷേ അവർ അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഇവരാരും അറിയാണ്ട് അനുഷ്ഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടാവും. അത് നിങ്ങൾക്ക് സുഗമമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അതിൽ പിടിച്ച് മുന്നോട്ട് പോവുക, തീർച്ചയായിട്ടും ഭഗവാനിൽ എത്താൻ സാധിക്കും, ഒരു സംശയവുമില്ല. അനേക മെത്തേഡുകളുണ്ടെങ്കിലും ധ്യാനവും ജപവും തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കഴിയുന്നതും അത് മുറിഞ്ഞു പോകാതിരിക്കാൻ നോക്കുക. എത്ര ജോലി തിരക്കുണ്ടെങ്കിലും അസുഖം ഉണ്ടെങ്കിലും കഷ്ടകാലത്താണെങ്കിലും ദുരിതങ്ങൾ അനുഭവിക്കുമ്പോഴും എന്താണെങ്കിലും ശരി, അത് മുടക്കരുത്. അതിൻ്റെ ഒരു പൂർണ്ണതയൊന്നും ആലോചിക്കണം, മുടക്കരുത്. ഭഗവാൻ കൂടെ നടക്കും, ഒരു സംശയവുമാണ്. കാരണം ഇങ്ങനെയൊക്കെയുള്ളൊരു അവസരത്തിലാണ് നമ്മൾ പല പുസ്തകങ്ങൾ വായിച്ചിട്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും ചില ആചാര്യന്മാർ പറയണ കേട്ടിട്ട്, അതായത് പറയണ കേച്ചാൽ നേരിട്ടുള്ള ഉപദേശം അല്ലാണ്ട് ഇപ്പോൾ പൊതുവേദികളിൽ അങ്ങനെയൊക്കെ ധാരാളം വായിച്ചിട്ട് ചിലർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു ഗുരുവിനെ കൂടാതെ തന്നെ ഒരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളുടെ വഴികൾ തിരഞ്ഞെടുക്കും ചിലർ. അങ്ങനെ വരുമ്പോൾ എന്താ ഉണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മനസ്സിൽ അകാരണമായിട്ടുള്ള സംശയങ്ങളും ഭയവും ഒക്കെ കാരണം ഒരിക്കലും നമുക്ക് നമ്മൾ പോണ വഴിയിൽ വിശ്വാസം ഇല്ലാത്ത ഒരവസ്ഥ വരും. അങ്ങനെ വരുമ്പോൾ എന്തുണ്ടാവും, നമുക്കൊരിക്കലും ജപവും ധ്യാനവും ഉറക്കില്ല. ധ്യാനം ഉറച്ചില്ലെങ്കിൽ മനഃശാന്തി നഷ്ടപ്പെടും, മനസ്സുറക്കാതെയാവും. ഭഗവാങ്കൽ അത് ലയിപ്പിക്കുക എന്നുള്ളത് വളരെ കഷ്ടമായിട്ടുള്ളൊരു കാര്യമായിട്ട് മാറും. ആധ്യാത്മികമായിട്ടുള്ള നമ്മുടെ പുരോഗതി തന്നെ അടഞ്ഞു പോകും, അത് മുന്നോട്ട് പോവില്ല. ചെയ്യണതൊക്കെ വിഫലമാവും, ചിലപ്പോൾ അപകടം സംഭവിക്കാനും സാധ്യതയുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഹൃദ്രോഗം ഉണ്ടാവണതും മറ്റേ എന്താ പറയുക, ശരീരത്തിന് അസ്വസ്ഥതകൾ സംഭവിക്കുക, ബുദ്ധിഭ്രംശം ഉണ്ടാവുക തുടങ്ങിയിട്ടുള്ള പല പ്രശ്നങ്ങളെക്കുറിച്ച് ഞാൻ മുൻപ് ചെറുതായിട്ട് സൂചിപ്പിച്ചല്ലോ. കാരണം പലവിധ ശാസ്ത്രങ്ങളുണ്ട്, പലവിധ ഗ്രന്ഥങ്ങളുണ്ട്, പലവിധ പദ്ധതികളുണ്ട്, ഓരോരുത്തും പല വ്യത്യസ്ത രീതിയിലുള്ള നിർദ്ദേശങ്ങളും മാർഗങ്ങളും ഒക്കെ ഉള്ളതാണ്. ചിലത് കടകവിരുദ്ധമായിരിക്കും. ആത്യന്തിക ലക്ഷ്യം ഒന്ന് തന്നെയാണ്. കാരണം എങ്ങനെ വടക്കുന്ന തെക്കോട്ട് ഓടിയാലും തെക്കുന്ന വടക്കോട്ട് ഓടിയാലും ഒരു പോയിന്റിലെത്തും ഭൂമിയിൽ. അല്ലെങ്കിൽ കിഴക്കുന്ന പടിഞ്ഞാട്ട് ഓടിയാലും പടിഞ്ഞാട്ടിൽ നിന്ന് കിഴക്കോട്ട് ഓടിക്കഴിഞ്ഞാൽ അവസാനം ഓടി ഓടി എത്തുക ഒരു പോയിന്റ് തന്നെയായിരിക്കും എന്ന് പറഞ്ഞ പോലെയാണ് എല്ലാ വഴികളും അവസാനം ഭഗവാങ്കൽ തന്നെ എത്തും. അതിന് പല വിധത്തിലുള്ള മാർഗങ്ങളുണ്ടെന്നുള്ളൂ, പക്ഷെ ചിലത് കടകവിരുദ്ധ മാർഗങ്ങളായിരിക്കും. അപ്പോൾ അവിടെയൊക്കെയാണ് നമുക്ക് എന്താ പറയുക, കൺഫ്യൂഷൻ വരിക. കാരണം ഞാൻ നേരത്തെ പറഞ്ഞമാതിരി ഓരോ ടൈപ്പ് സാധകന്മാർക്കുള്ള വ്യത്യസ്ത സ്വഭാവങ്ങളും അവരുടെ കഴിവുകളും പ്രാപ്തിയും ഒക്കെ അനുസരിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്, അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ് പലവിധ മെത്തേഡ്സ്. അതിൽ നമുക്ക് ഏറ്റവും യോജിച്ചതാ ഏതാണ് നമ്മൾ തന്നെ തീർച്ചയാക്കുന്നത് പലപ്പോഴും അപകടത്തിലെ കലാശിക്കുള്ളൂ. അതുകൊണ്ടാണ് ഏറ്റവും ലളിതമായിട്ടുള്ള വഴി, ഭഗവാനിലെ നിരന്തര സ്മരണ ഉണ്ടാക്കിയെടുക്കാനുള്ള ഏറ്റവും ലളിതമായിട്ടുള്ള വഴി സ്വീകരിച്ച് ഭഗവാനെ തന്നെ നമ്മുടെ ഗുരുവായിട്ട് കിട്ടുന്ന ഏറ്റവും എളുപ്പമായിട്ടുള്ളൊരു മാർഗം. കാരണം എല്ലാവർക്കും നല്ല ഗുരുക്കന്മാരെ കിട്ടാറില്ല, മനുഷ്യരായിട്ടുള്ള ഗുരുക്കന്മാരെ ഇന്നത്തെ കാലത്ത് വളരെ തുലം കുറവാണ്. ഞാൻ എപ്പോഴും പറയാറില്ലേ, നല്ല ആചാര്യന്മാരും നല്ല മക്കളും ഉണ്ടാവാനാണ് എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് ഒരു ധർമ്മം നിലനിന്ന് പോകണമെങ്കിലും. അങ്ങനെ നല്ലൊരു ആധ്യാത്മിക ഗുരുവിനെ നമുക്ക് കിട്ടുകയാണ് മനുഷ്യനായിട്ട്, അല്ലെങ്കിൽ പിന്നെ ഭഗവാനാണെങ്കിൽ പിന്നെ പറയാനില്ല, അത് തീർച്ചയായിട്ടും അത് പെർഫെക്റ്റായിരിക്കും. അങ്ങനെ കിട്ടുന്ന ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും മാത്രമേ നമ്മൾ അനുസരിക്കേണ്ടതുള്ളൂ. ഗുരുനാഥൻ എന്താണോ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അതുപോലെ സാധനകൾ നമ്മൾ അനുഷ്ഠിക്കുകയാണെങ്കിൽ, അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഉപദേശങ്ങളിൽ വളരെ ദൃഢവിശ്വാസത്തോടു കൂടി തന്നെ നമ്മൾ സാധന ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ നിശ്ചയമായിട്ടും നിശ്ചിത കാലയളവിൽ ഭഗവാൻ നിശ്ചയിക്കുന്ന സമയത്ത് നമുക്ക് അതിൽ പരിപൂർണമായിട്ടുള്ള ജയം അഥവാ ഭഗവാന്റെ സാക്ഷാത്കാരം കിട്ടും. നമ്മൾ പരിചയിച്ചു വന്നിട്ടുള്ള ഒരു അഭ്യാസത്തിനെ വിട്ടിട്ട് മറ്റാരെങ്കിലും പറഞ്ഞു കേട്ടിട്ട് ഉടനെ തന്നെ വേറൊരു മാർഗത്തേക്ക് ചാടുക. ചിലരുണ്ട്, ചില ഗുരുക്കന്മാരുടെ പുറകെ കുറേ കാലം നടക്കും, അത് കഴിഞ്ഞ് അടുത്ത ആളിലേക്ക് ചാടും, അത് കഴിഞ്ഞ് അടുത്ത ആളിലേക്ക് ചാടും. ചിലർ ചോദിക്കും ഞാൻ ഇന്നവിടെ പോയിട്ട് ഇവിടെ മെമ്പർഷിപ്പ് എടുക്കട്ടെ, അല്ലെങ്കിൽ ചോദിക്കും ഞാൻ ഇന്ന സ്ഥലത്ത് പോയിട്ട് ഇവിടെ ഞാൻ ചേരട്ടെ. എന്തിനാ അത് ചെയ്യണമെന്ന് എനിക്ക് പലപ്പോഴും മനസ്സിലാവാറില്ല. നമുക്കൊരു വഴി ഭഗവാൻ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ആ വഴിയിൽ വൃത്തിയായിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഒന്നിന്ന് വേർന്നേക്ക് ചാടിക്കൊണ്ടിരുന്നാൽ നമ്മുടെ ആയുസ്സും തീർന്നു പോവും, നമ്മൾ എവിടെ എത്തൂല, നമ്മൾ വെറുതെ സമയങ്ങളെ, അതാണ് ഉണ്ടാവുക. അപ്പോൾ അതിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ ശ്രദ്ധ. ശ്രദ്ധ ഉണ്ടാവണമെങ്കിൽ വിശ്വാസം വേണം. ആ വിശ്വാസം വളരെയധികം നമ്മളെ കൃത്യമായിട്ടുള്ള പാതയിൽ ഉറപ്പിച്ചു നിർത്തും. കൃത്യമായിട്ടുള്ള പാത എന്ന് പറഞ്ഞാൽ ഞാൻ കഴിയുന്നത്ര സിമ്പിളാക്കി പറയാനാണ് ശ്രമിച്ചത്. ഇത്രയും ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീണ്ടും ഞാൻ തുടങ്ങി വെച്ച ആ കാര്യത്തിലേക്ക് തന്നെ വരാം. ഭഗവാന്റെ നിരന്തര സ്മരണയായിരിക്കണം നമ്മൾ ഭഗവാനോട് ആവശ്യപ്പെടേണ്ടത്. ആ നിരന്തര സ്മരണ ഏത് ജീവിതാവസ്ഥയിലും ഏത് സമയത്തും കാലത്തും ദേശത്തും എവിടെ ഇരുന്നാലും, സാന്ദ്രാനന്ദാവബോധാത്മകം അനുഭവിതം കാലദേശാവധിഭ്യാം, കാലദേശങ്ങളുടെ അവധികളില്ലാത്തത്, അനുപമിതം ഉപമിക്കാൻ പറ്റാത്തത്, സാന്ദ്രാനന്ദാവബോധാത്മകം കട്ട പിടിച്ച് കിടക്കണ ആനന്ദമാകുന്ന അവനവൻ്റെ തന്നെ അവബോധം, തൻ്റെ അകത്തുള്ള ആത്മാവിൻ്റെ ആ ജ്വലനത്തിനെ തിരിച്ചറിയുന്ന അവസ്ഥ, അതിനാണ് മേൽപ്പത്തൂർ ഗുരുവായൂർ ശ്രീകോലിനകത്ത് ഇരിക്കുന്നതായിട്ട് പറഞ്ഞത്. അങ്ങനെയുള്ള ആ ഭഗവാനെ നിരന്തരമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ആ ആനന്ദാവസ്ഥ ഓട്ടോമാറ്റിക്കലി നമുക്ക് വരും. അദ്ദേഹം തന്നെ നമ്മുടെ ഗുരുനാഥനായി തീരും. ഇത് അത്ര ലളിതമാണിത്. അത് അച്ചീവ് ചെയ്യണേന്, അത് നേടിയെടുക്കണേന് അസാമാന്യ പ്രയത്നം വേണമെന്ന് മാത്രം. മെത്തേഡ് വളരെ സിമ്പിളാണ്. ആ മെത്തേഡിൽ വിശ്വാസം അർപ്പിച്ച് മുന്നോട്ട് പോവുക. എനിക്ക് ഗുരുവില്ലല്ലോ എന്നൊന്നും വിഷമിക്കാണ്ടിരിക്കുക. ഭഗവാനുണ്ട് ഗുരുവായിട്ട്. അങ്ങനെ നമ്മൾ ഓരോരുത്തരും ഭഗവാനെ നിരന്തരമായി സ്മരിച്ച്, ഗുരുവായൂരപ്പ എനിക്ക് നിരന്തര സ്മരണ ഉണ്ടാക്കി തരണേ അങ്ങയുടെ പാദങ്ങളെ എന്നാലോചിച്ച് പ്രാർത്ഥിച്ച് അദ്ദേഹത്തിൻ്റെ അടുത്ത് എപ്പോഴും അടിപണിഞ്ഞ് അദ്ദേഹത്തിൻ്റെ പാദങ്ങളെ വീണ്ടും 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 സേവിച്ച് അദ്ദേഹത്തിൽ അങ്ങോട്ട് ലയിക്കുക, ഇതായിരിക്കണം നമ്മുടെ ജീവിത ലക്ഷ്യം. എല്ലാവർക്കും നന്മകളുണ്ടാവട്ടെ, ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. നിങ്ങളെല്ലാവരെയും ഗുരുവായൂരപ്പനായിട്ട് സങ്കല്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങളെ സാഷ്ടാംഗ പ്രണാമം ചെയ്യുന്നു. ഹരേ ഗുരുവായൂരപ്പ ശരണം. നാരായണാഖില ഗുരോ ഭഗവാൻ നമസ്തേ.